ദൈവമായവർത്താവിനതിരനാമത്തിൽ പരിപാലിക്കുന്നതിനും വാഴ്ത്തപ്പെട്ടവനാവുന്നു. ഞങ്ങൾ ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്ത നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുറിച്ചുകർമ്മ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ദൈവമേ അവനെ വസ്തുതയെ സൃഷ്ടാവേ അവനെ വസ്തുതയെ ബാധകളാങ്കടിയാരോട് കരുണനുസ്തനായ ഞങ്ങളുടെ പിതാവേ നിന്റെ ഒരു നാം പരിശോധനപ്പെടണമേ. എന്റെ രാജ്യം ഞങ്ങൾക്ക് ആവശ്യമുള്ളപ്പം നിങ്ങൾക്ക് വരണമേ. ഞങ്ങളുടെ കരുടെ ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ശ്രമിക്കണം. പ്രവേശിപ്പിക്കരുത്. പിന്നെ അദൃഷ്ടം ഞങ്ങളെ രക്ഷമുള്ളണമേ. നന്നാൽ രാജ്യശക്തിയും മീൻകൃ പറഞ്ഞു മറിയമേ. എന്നൊക്കെ സമാധാനം ഞങ്ങളെ പരിപാലിക്കുകയും ചെയ്യുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗീയതാണ്. അനുഗ്രഹീതമായിരിക്കുന്ന നല്ലൊരു ദിവസം കൂടി ഞങ്ങൾക്ക് നൽകിയല്ലോ. നന്ദിയോടെ സ്തുതിക്കുന്നു. നിന്റെ തിരുവചനത്തിന്റെ ആധികാരികതയെ കുറിച്ച് പഠിക്കുവാൻ തക്കവണ്ണം ഈ വർഷം ഞങ്ങൾക്ക് വലിയ അവസരം നൽകി. ദൈവമായ കർത്താവേ, ദൈവത്തിന്റെ വചനവും വിശുദ്ധ സഭയും എന്നുള്ള വിഷയത്തെ പറ്റി ഞങ്ങൾ പഠിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം ഞങ്ങളെ വഴി നടത്തണമേ. വിശുദ്ധ സഭയിലൂടെ ദൈവത്തിന്റെ വചനം എത്രമാത്രം ഞങ്ങളുടെ ജീവിതത്തിൽ ആഴത്തിൽ വേരോടിയിരിക്കുന്നുവെന്ന് തിരിച്ചറിയുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ കൃപ ഞങ്ങളോടൊപ്പം ഇരിക്കണമേ. പഠിപ്പിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളിൽ പഠിപ്പിക്കുന്നവരെയും പഠിക്കുന്നവരെയും എല്ലാം ദൈവാത്മാവിന്റെ നിയോഗത്താൽ ദൈവ വിശ്വാസീയതയാൽ ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. MMVS എല്ലാ പ്രവർത്തനങ്ങളെയും പ്രവർത്തകരെയും അനുഗ്രഹിക്കണം. ഈ വർഷത്തെ പ്രവർത്തനങ്ങളൊക്കെയും ഞങ്ങൾ നിങ്ങൾ ശരണപ്പെട്ടുകൊണ്ട് വിവിധ യൂണിറ്റുകളിലായിട്ട് തുടങ്ങുന്നു. എല്ലാ അനുഗ്രഹത്താലും ഞങ്ങളെ നിറയ്ക്കണമേ. മനോമഹത്വം തിരുമേനി എടുക്കണമേ. ഞങ്ങളെല്ലാവരും നിനക്ക് ഏകജാതനും പരിശുദ്ധ റൂഹായിരിക്കും എന്തേക്കും പുതിയ അർപ്പിക്കുവാനായിട്ട് തന്നെ. ആമേൻ. ത്രിയേക ദൈവത്തിന്റെ തന്നെ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ അനുഗ്രഹീതരെ, ഈ ഫോണ് ഓണായിട്ടിരിക്കുന്ന എവിടെയോ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് രണ്ട് വർത്തമാനമൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഒരു കാര്യം ചെയ്താൽ നിങ്ങളുടെ പൊതുവിൽ അത് മ്യൂട്ട് ചെയ്യും. എന്നിരുന്നാൽ തന്നെ നിങ്ങൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ ആ നിങ്ങളുടെ ഫോണിൽ ഹാൻഡ്സെറ്റിൽ ഇപ്പൊ എല്ലാവർക്കും മ്യൂട്ട് ചെയ്യാനൊക്കെ അറിയാമല്ലോ. അപ്പൊ അതങ്ങനെ ചെയ്യണം. തുടക്കമായത് രണ്ടാമത്തെ ദിവസം എല്ലാം ആയുള്ള കഴിഞ്ഞ 8 വർഷങ്ങളിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യമായത്. അപ്പം അത് പുതിയതായിട്ട് കയറി ആരെങ്കിലും ആണെങ്കിൽ ദയവ് ചെയ്ത് അങ്ങനെ ഡിസ്റ്റർബൻസ് ഉണ്ടാകാതിരിക്കാൻ തക്കവണ്ണം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. സംസാരിക്കുന്നതിനൊന്നും കുഴപ്പമില്ല, സംഗതി കേട്ടാ മതി. വർത്താനമൊക്കെ പറയാം, പക്ഷെ മ്യൂട്ട് ചെയ്തിട്ട് വർത്താനം പറയണം. നിങ്ങൾ പറയുന്നത് ഞങ്ങൾ കേൾക്കണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് അങ്ങനെ ശ്രദ്ധിക്കണം. ഡിസ്റ്റർബൻസ് ഉണ്ടാകാതിരിക്കാൻ തക്കവണ്ണം ശ്രദ്ധിക്കണം, ഓർപ്പിക്കാം. ദൈവനാമം മഹത്വപ്പെടുത്തെ. കർത്താവിൽ അനുഗ്രഹീതരെ, നമ്മള് നമ്മുടെ തിരുവചനത്തെ പറ്റിയുള്ള പഠന ക്ലാസ്സിലേക്ക് ഈ വർഷത്തെ ക്ലാസ്സുകൾ നമ്മൾ ആരംഭിക്കുകയാണ്. ദി സ്ക്രിപ്ചേഴ്സ് ആൻഡ് ദി ചർച്ച്, ദൈവവചനവും തിരുവെഴുത്തുകളും സഭയും എന്നുള്ള ഹെഡിംഗ് ആണ് നമ്മൾ ഫേസ് സ്റ്റഡിക്ക് വേണ്ടി എടുത്തിരിക്കുന്നത്. എനിക്കറിയാം ധാരാളം പേര് വിവിധ ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇന്നലെ ഏകദേശം 127 പേരുണ്ടായിരുന്നു. ഒരു പക്ഷേ അതോടൊപ്പം എറൗണ്ട് അത്രയൊക്കെ ഇപ്പം കൂടുതലോ കുറവൊക്കെ കാണും. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ കൂടുതൽ ആളുകൾ ഇത് സംബന്ധിക്കാൻ തക്കവണ്ണം ശ്രദ്ധിക്കണം. തിരുവെഴുത്തും സഭയും എന്നുള്ള വിഷയത്തെപ്പറ്റി പഠിക്കുമ്പോൾ അതിൻ്റെ ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിലുള്ളത് അയച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അതിൻ്റെ ഉദ്ദേശങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ട് എഴുതിയ ഒരു സ്റ്റഡി മെറ്റീരിയൽ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്നാൽ അതിൽ ഒതുങ്ങി നിന്നുകൊണ്ട് മാത്രം സംസാരിക്കാനായിട്ടല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. നേരത്തെ തന്നെ മുൻ വർഷങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ളത് പോലെ വീണ്ടും പറയുന്നു, പരീക്ഷയല്ല നമ്മളുടെ പഠനത്തിന്റെ ഉദ്ദേശം. നമ്മള് ദൈവസന്നിധിയിൽ പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ കുറച്ച് കാര്യങ്ങൾ ഒന്ന് അറിയുക, പഠിക്കുക, ജ്ഞാനം സമ്പാദിക്കുക എന്നുള്ളതാണ്. പരീക്ഷ അതിന്റെ ഒരു കാര്യമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു കാര്യമാണ്. പക്ഷെ ആത്യന്തികമായി പരീക്ഷയല്ല വിഷയം. അതുകൊണ്ട് പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രയാസപ്പെടുകയും പരീക്ഷ മാത്രം എന്നുള്ളൊരു ചിന്തയിലും ചോദ്യം ഉത്തരം എന്നുള്ള ഒരു രീതിയിലും മാത്രം ഈ വിഷയത്തെ സമീപിക്കരുത്. അതിനേക്കാൾ ഉപരി മുൻവർഷങ്ങളിലൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് പോലെ കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിനും പഠിക്കുന്നതിനുമുള്ള ഒരു അവസരമായിട്ട് തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു. ഈ വർഷം ഇതിന്റെ ചുമതലയും കൂടി ലഭിച്ചിട്ടുള്ളത് കൊണ്ട്, MOVS ചുമതലയും കൂടി ലഭിച്ചിട്ടുള്ളത് കൊണ്ട് ആദ്യമേ തന്നെ വീണ്ടും നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സഹകരണവും പ്രത്യേകമായിട്ട് ഞങ്ങളൊരു ടീമായിട്ട് പ്രതീക്ഷിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ചുമതല കേന്ദ്രത്തിൽ നൽകപ്പെട്ടവര് ആ ടീം ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന്, അല്ലാതെ ആർക്കും ഒന്നോ രണ്ടോ പേർക്കൊന്നും പ്രവർത്തിക്കാനായിട്ട് പറ്റത്തില്ല. ഇന്നലെ ഞാൻ പറഞ്ഞത് വീണ്ടും പറയുന്നു, നിങ്ങളെ ഒക്കെ റെപ്രസെന്റ് ചെയ്ത് മാത്രം ഞങ്ങൾ ശുശ്രൂഷ നിർവഹിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ആ കാര്യങ്ങൾ ബലഹീനത ഞങ്ങളിലും കൂടി വ്യാപരിക്കുവാൻ അത് പരസ്പരമുള്ള കമ്മ്യൂണിക്കേഷൻ, തുറന്നുള്ള സംസാരം, സംവാദം, അതിലൂടെയൊക്കെ ഈ കാര്യങ്ങൾ പ്രാവർത്തികമാക്കുവാൻ ദൈവം കൂടുതൽ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. വീണ്ടും ഞാൻ ഒരു പ്രാവശ്യം കൂടി റിക്വസ്റ്റ് ചെയ്യുന്നു, ഇപ്പോൾ ഫോണ് അൺമ്യൂട്ട് ആയിട്ടിരിക്കുന്ന എല്ലാവരും നിങ്ങളത് മ്യൂട്ട് ചെയ്യണം. എല്ലാവരും എല്ലാവരും ഫോൺ മ്യൂട്ട് ചെയ്യണം. വേദപുസ്തകം വായിക്കുന്നവർ മാത്രം അത് അൺമ്യൂട്ട് ചെയ്ത് ഇരുന്നാൽ മതി. ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്ത് നമ്മുടെ സഹകരിക്കണം എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അപ്പോൾ വേദപുസ്തകത്തിന്റെ പരിണാമം, അതിനകത്ത് ദൈവവചനം എന്നുള്ള കാര്യം വാക്ക് ഉപയോഗിക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധയിൽ വെക്കണം. ദൈവവചനം എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ അത് എഴുതപ്പെട്ട വചനം എന്നുള്ളത് മാത്രമല്ല, എഴുതപ്പെടാത്ത വചനം, ഓറൽ ട്രഡീഷൻ എന്നൊരു കാര്യമുണ്ട്, റിട്ടൺ ട്രഡീഷൻ എന്നൊരു കാര്യമുണ്ട്. ആ റിട്ടൺ ട്രഡീഷനിൽ വരുന്നതായ ഒരു കാര്യമാണ് വിശുദ്ധ വേദപുസ്തകം, നമുക്ക് എഴുതപ്പെട്ടിരിക്കുന്ന ബൈബിൾ എന്ന് പറയുന്ന ഗ്രന്ഥം. നമ്മൾ എഴുതി അച്ചടി വർഷിപ്പുരണ്ട് നമ്മുടെ ഈ കിട്ടിയിരിക്കുന്ന വാക്കുകൾ. പക്ഷെ ദൈവവചനം എന്നതുകൊണ്ട് ദൈവ ഏത് നേരത്തെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ഈ ഒരു പുസ്തകം എന്നുള്ളതിലേക്ക് ദൈവവചനത്തെ ചുരുക്കിക്കളയരുത്. ദൈവവചനത്തിന്റെ വിവിധ വശങ്ങൾ ഉണ്ട്, അത് സഭയിലൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് ഇന്ന് അതിനെപ്പറ്റി ഞാൻ വിശദീകരിക്കുന്നില്ല, അടുത്ത ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് നമുക്കത് വിശദീകരിക്കാം. എന്നാൽ എഴുതപ്പെട്ട നമ്മുടെ കയ്യിൽ ലഭിച്ചിരിക്കുന്ന ഈ ദൈവവചനം, അതോടൊപ്പം നമ്മളെ വഴി നടത്തുന്ന ദൈവവചനം, വാമൊഴിയായിട്ട് നമുക്ക് പകർന്നു കിട്ടിയിരിക്കുന്ന കാര്യങ്ങൾ, നമ്മളെ നടത്തുന്ന വചനം, നമ്മളുടെ ആത്മാവിലിരുന്ന് നമുക്ക് വേണ്ടിയിരുന്ന ആത്മാവ് നമ്മുടെ ഉള്ളിൽ തരുന്ന വചനം, ആ ദൈവ വചനത്തെ പറ്റിയുള്ള ഒരു പൊതുവായ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള ഒരു കാര്യം ആണ് ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഫെയ്ത്ത് സ്റ്റഡിയുടെ മെറ്റീരിയൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ കിട്ടിയിരിക്കുന്നതിനെ ഞാൻ ഇന്ന് പരാമർശിക്കുന്നില്ല, അത് മലയാളത്തിലും കൂടി ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. വേദപുസ്തക വളർച്ചയെ പറ്റി, അതിന്റെ ഡെവലപ്മെന്റിനെ പറ്റി ഉള്ള പൊതുവായ ഒരു ഇൻട്രൊഡക്ഷൻ, അതിന് കൂടുതൽ ഇപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഊന്നൽ നൽകുന്നത് എഴുതപ്പെട്ട് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ബൈബിളിലാണ്. അതോടൊപ്പം ദൈവവചനം, എഴുതപ്പെടാത്ത വചനം, നമ്മൾ ആചരിച്ചു പോരുന്ന കാര്യങ്ങൾ, അതെല്ലാം അതിനകത്തുണ്ട് എന്നുള്ളതും കൂടി സൂചിപ്പിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പരാമർശിക്കും. ഇന്നത്തെ ഈ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഒന്ന് എടുക്കാൻ തക്കവണ്ണം ഞാനൊന്ന് ഒരു അല്പം ആദ്യത്തെ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി അടിസ്ഥാനമായിട്ട് എടുത്തിരിക്കുന്ന പുസ്തകം, നമ്മുടെ ഓർത്തഡോക്സ് സഭയിലെ തന്നെ ഒരു സഹോദരൻ നല്ലില സ്വദേശിയായ ജോസ് പി ടി നല്ലില, എഴുതിയ ബൈബിൾ ചരിത്ര വഴിത്താരയിലൂടെ എന്നുള്ള ഒരു പുസ്തകമുണ്ട്. അതിനകത്ത് ചില ആശയങ്ങൾ ഞാൻ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ ഒന്ന് പറഞ്ഞിട്ട് മറ്റു ചില ആശയങ്ങൾ കൂടി പൊതുവായി ഇന്നത്തെ ഒരു ഇൻട്രൊഡക്ഷനായിട്ട് ചിന്തിച്ച് നമുക്ക് അവസാനിപ്പിക്കാവുന്നതേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ ഞാൻ ആദ്യം ഒന്ന് വായിക്കുന്നുണ്ട്, അതിന്റെ ഒരു ഒരു തുടക്കം ഒന്ന് കിട്ടാൻ വേണ്ടി. ബൈബിൾ എന്നുള്ളതിനെ പറ്റി അദ്ദേഹം എഴുതിയിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. അത് ദൈവാത്മ പ്രേരണയാൽ എഴുതപ്പെട്ട ഏക പുസ്തകം, പുസ്തകം എന്ന് തന്നെ അർത്ഥം വരുന്ന പുസ്തകം, പുസ്തകങ്ങളുടെ പുസ്തകം എന്നറിയപ്പെടുന്ന പുസ്തകം, ലോകചരിത്രത്തിൽ ആദ്യം അച്ചടിക്കപ്പെട്ട പുസ്തകം, ലോകത്ത് ഏറ്റവും കൂടുതൽ ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ട പുസ്തകം, ലോകത്ത് ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന പുസ്തകം, ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കുന്ന പുസ്തകം, ലോകത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ വിതരണം നടന്നിട്ടുള്ള പുസ്തകം, ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ചേർന്ന് എഴുതപ്പെട്ട പുസ്തകം, ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് രൂപാന്തരം നൽകിയ പുസ്തകം, പ്രചാരണത്തിലും വിതരണത്തിലും ഏറെ കഷ്ടതകൾ സഹിക്കേണ്ടി വന്ന പുസ്തകം, ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രസംഗിക്കപ്പെടുന്ന പുസ്തകം, ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന പുസ്തകം, ഏകദേശം 4000-ലധികം ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ട പുസ്തകം, ഇപ്പോഴും ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന പുസ്തകം, ക്രിസ്തു മതത്തിന്റെ അടിസ്ഥാന വേദപ്രമാണ പുസ്തകം, ഏറ്റവും കൂടുതൽ കാലം കൊണ്ട് എഴുതപ്പെട്ട പുസ്തകം, തിരുവെഴുത്തുകൾ എന്നറിയപ്പെടുന്ന ഒരു പുസ്തകം, ഒരു പുസ്തകത്തെ ആസ്പദമാക്കി ലോകത്ത് ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ എഴുതപ്പെട്ട ഏക പുസ്തകം, ദൈവം തന്റെ സ്വന്തം വിരലുകൊണ്ട് എഴുതി ആരംഭം കുറിച്ച ഒരേ ഒരു പുസ്തകം, ലോകം മുഴുവൻ ബൈബിൾ എന്ന ഒരേ പേരിൽ അറിയപ്പെടുന്ന ഏക പുസ്തകം, ലോകം മുഴുവൻ പ്രസിദ്ധീകരണശാലകളുള്ള ഏക പുസ്തകം, പഴക്കമേറും തോറും പുതുമയേറുന്ന വിശുദ്ധ പുസ്തകം, എഴുതപ്പെട്ട പ്രവചനങ്ങൾ നിറവേറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഏക പുസ്തകം, ലോകത്ത് ഏറ്റവും കൂടുതൽ അംഗീകാരം ലഭിച്ചിട്ടുള്ള പുസ്തകം, ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ടിട്ടുള്ള പുസ്തകം, ഏറ്റവും കൂടുതൽ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുള്ള പുസ്തകം, ലോകത്ത് ഏറ്റവും കൂടുതൽ അനുയായികളെ ലഭിച്ച പുസ്തകം, ശാസ്ത്രകാരന്മാരുടെ വിമർശനങ്ങൾ ഏറ്റവും കൂടുതൽ ഏറ്റുവാങ്ങിയിട്ടുള്ള പുസ്തകം, അനുസരിക്കുന്നവർക്ക് രക്ഷ നൽകുന്ന പുസ്തകം, ധിക്കരിക്കുന്നവർക്ക് ശിക്ഷ നൽകുന്ന പുസ്തകം, വെളിപ്പെട്ട ആധികാരിക ദൈവവചനമായ പുസ്തകം, മാറ്റമില്ലാത്ത അഥവാ ആരാലും മാറ്റപ്പെടുവാൻ ആവാത്ത പുസ്തകം, ലോകത്ത് ഏറ്റവും കൂടുതൽ വിശ്വാസ്യവും സത്യസന്ധവുമായ പുസ്തകം, ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് സ്വന്തമായുള്ള പുസ്തകം, വിവിധത്വവും ഏകത്വവും നിറഞ്ഞ പുസ്തകം, സത്യമായ ദൈവിക അറിവ് നൽകുന്ന ലോകത്തിലെ ഏക പുസ്തകം. അങ്ങനെ അദ്ദേഹത്തിന്റെ വിശദീകരണങ്ങൾ അങ്ങനെ നീളുകയാണ്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ കൂടി നമ്മളുടെ ഒരു തുടക്കത്തിന് വേണ്ടി ഒന്ന് 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 പരാമർശിച്ചു പോവുകയാണ്. അദ്ദേഹം വളരെ ആധികാരികമായിട്ടും ആലങ്കാരികമായിട്ടും അത് എഴുതിയിട്ടുള്ളത്. ഞാൻ ആ പുസ്തകത്തിലെ വാക്കുകൾ തന്നെയാണ് ഇപ്പോൾ വായിക്കാൻ പോകുന്നത്. ദൈവസൃഷ്ടിയെപ്പറ്റി പറയുകയും പരാമർശിച്ചതിന് ശേഷം, പ്രപഞ്ചം ഉണർന്നു, പ്രകൃതി മനോഹരിയായി, അവിടെ അവിടെ പക്ഷികൾ നീട്ടിയും കുറുക്കിയും മധുര സംഗീതം ആലപിച്ചു, സസ്യ പുഷ്പ വൃക്ഷ ലതാദികൾ സൗരഭ്യം പകർന്നു, തെളിനീരുറവകൾ ദാഹശമനികളായി, കടൽ കായൽ കുന്ന് മലകള് എല്ലാം അവിടെ അവിടെ ഇടം നേടി, ജീവജാലങ്ങളുമായി ഒത്തിരിയായി, കാലമായി സൃഷ്ടിയായി സ്ഥിതിയുമായി. ആ എത്ര മനോഹരം! ഈ കാലം കടന്നുപോയിക്കൊണ്ടിരുന്നു, തെറ്റിയും തിരിഞ്ഞും ഇണങ്ങിയും പിണങ്ങിയും തന്റെ ശ്രേഷ്ഠ സൃഷ്ടിയായ മനുഷ്യർ പെരുകി. അവർക്ക് തന്റെ തിരുവചനം എത്തിക്കേണ്ടതിനായി അവൻ പദ്ധതി ആവിഷ്കരിച്ചു. അങ്ങനെ നിത്യനും സർവവ്യാപിയും സർവജ്ഞനുമായ ദൈവം സ്വയംഭൂവായി തന്നിൽ തന്നെ സ്ഥിതി ചെയ്യുമ്പോൾ അഖിലാണ്ട കടാഹത്തെ കുറിച്ച് തന്റെ തിരുഹൃദയത്തിൽ ഒരു പദ്ധതി തയ്യാറാക്കിയിരുന്നു. അവയെല്ലാം യഹോവയായ ദൈവം തന്റെ മനസ്സിൽ എഴുതി സൂക്ഷിക്കുകയും ചെയ്തു. പ്രപഞ്ചത്തെ ആകമാനം ഒരൊറ്റ ആജ്ഞ കൊണ്ട് സൃഷ്ടിച്ച ഏക സത്യദൈവം ഈ വിഷയ സാരാംശങ്ങൾ അവിടുന്ന് തന്നെ തിരഞ്ഞെടുത്ത നീതിമാന്മാരും ഭക്തന്മാരുമായ ചില പ്രത്യേക വ്യക്തികൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയും പ്രസ്തുത വെളിപ്പാടുകൾ തെറ്റുകൂടാതെ എഴുതുവാനുള്ള ദിവ്യ പ്രചോദനം അവർക്ക് പ്രദാനം ചെയ്യുകയും ചെയ്തു. അങ്ങനെ അവൻ കൽപ്പിച്ച പ്രകാരവും പറഞ്ഞുകൊടുത്ത അനുസരിച്ചും വിലയേറിയ ദൈവിക സന്ദേശം അതേപടി പകർത്തപ്പെടുകയും വെളിപ്പെട്ടു വരികയും ചെയ്തു. ആ പകർത്തലുകളാണ് ദൈവവചനമായി പിന്നീട് ബൈബിളായിട്ട് പരിണമിച്ച തിരുവെഴുത്തുകൾ. കാലരഹിതനായ ദൈവം തന്റെ പക്കൽ എഴുതി സൂക്ഷിച്ച തിരുവെഴുത്തുകൾക്ക് ബൈബിൾ തന്നെ സാക്ഷ്യം നൽകുന്നുണ്ട്. പിന്നെ അതിന്റെ വിശദീകരണങ്ങളെല്ലാം നൽകി. അതുകൊണ്ടൊരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ഞാൻ ഇതൊന്ന് വായിച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ദൈവം തന്നെ ആഗ്രഹിച്ച് മനുഷ്യനിലൂടെ ദൈവത്തിന്റെ വചനം നമുക്ക് നൽകപ്പെട്ടു. അതിന്റെ തുടക്കമായിട്ട് ഇന്ന് വേദോസ്തം വായിക്കുന്ന അന്നമ്മ ആന്റി അല്ലേ, മറിയാമ്മ ആന്റി, ആന്റി ആന്റി വായിച്ചാട്ടെ 139 സങ്കീർത്തനം 16 വാക്യം.
ഞാൻ ചിന്താകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണ് എന്നെ കണ്ടു. നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നുമില്ലായിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു.
നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. അത് നമുക്ക് വളരെ ആലങ്കാരികമായിട്ടൊന്ന് എടുത്താൽ വേദപുസ്തകത്തെ പറ്റി തന്നെയുള്ള ഒരു ദൈവത്തിന്റെ നേരത്തെയുള്ള ഒരു ചിന്ത. നിയമിക്കപ്പെട്ട നാളുകൾ ഒന്നുമില്ലാതിരുന്നപ്പോൾ തന്നെ ദൈവം ഒരു പുസ്തകത്തിൽ അതെല്ലാം കുറിച്ചു വെച്ചു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് സുലഭമായിട്ട് ലഭിക്കുന്ന ഈ തിരുവചനം, ഈ വേദപുസ്തകം, അത് ലഭിക്കുമ്പോൾ നമ്മൾ എത്ര ഭാഗ്യവാന്മാര് ഭാഗ്യവതികളൊക്കെയാണെന്ന് ഓർക്കണം. ഇന്നിപ്പോ നമുക്ക് എല്ലാ രീതിയിലും വേദപുസ്തകം ലഭ്യമാണ് അല്ലെ. ഉദ്ദേശിക്കുന്ന ഏത് നിമിഷം വേണമെങ്കിലും ആവശ്യാനുസരണം ചെറുതോ വലുതോ വില കൂടിയതോ കുറഞ്ഞതോ കവറുള്ളതോ ഇല്ലാത്തതോ പോക്കറ്റിൽ സൂക്ഷിച്ചുകൊണ്ട് നടക്കാവുന്നതോ സീഡിയോ അതിനേക്കാളെല്ലാം അവർ ഇപ്പം നമ്മുടെ എല്ലാവരുടെയും കയ്യിലിരിക്കുന്ന ഫോണില് എത്രയോ രീതിയിലുള്ള വേദപുസ്തകത്തിന്റെ പരിഭാഷകളും തർജ്ജമകളും ഏതെല്ലാം രീതിയിൽ, ഇംഗ്ലീഷും മലയാളവും കൂടെ ഉള്ളത്, ഇംഗ്ലീഷും മലയാളവും ഹിന്ദിയും കൂടെ ഉള്ളത്, ഏതെല്ലാം ഭാഷകളിൽ ലോകത്തില് ഇന്ന് എത്ര മാത്രം ഭാഷകളിൽ വേദപുസ്തകം ഉണ്ടോ, ആ ഭാഷകളിലൊക്കെ നമ്മളുടെ ഒരു ക്ലിക്കിൽ വേദപുസ്തകം നിൽക്കുന്നു എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. എന്നാൽ വിളക്കോ വെളിച്ചമോ മെഴുകുതിരിയോ ഒന്നും അതൊന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ പുസ്തകം ഒന്ന് വായിക്കാനായിട്ട്, ഒന്ന് വായിച്ചു കേൾക്കപ്പെടാനോ കാണാനോ ഒക്കെ ആയിട്ട് പണ്ട് മനുഷ്യൻ ധാരാളം പേര് ആഗ്രഹിച്ചിരുന്നു എന്നുള്ളത് ഓർത്തിരിക്കണം. പണ്ടിത് വായിക്കാനായിട്ട് യാതൊരു രീതിയിലും മാർഗമില്ലാതിരുന്ന, ഞാനിപ്പോ പരാമർശിക്കുന്ന ക്രിസ്തീയ സഭയുടെ വളർച്ചയുടെ ഘട്ടത്തിൽ പ്രത്യേകിച്ച് ദൈവവചനത്തെ പറ്റിയുള്ള ആഗ്രഹം കൂടി വന്ന 16 നൂറ്റാണ്ടിലൊക്കെ സംഭവിച്ചതായ ചില കാര്യങ്ങളാണ്. അപ്പൊ രഹസ്യമായിട്ട് വേദപുസ്തകം ഒന്ന് വായിക്കണമെങ്കിൽ വാടക നൽകേണ്ടി വന്നിരുന്നു എന്നുള്ളതാണ്. ഞാൻ എന്റെ അറിവനുസരിച്ച് ഒരു ദിവസത്തേക്ക് ചിലപ്പോൾ ഒരു ഒരു കാളവണ്ടിയിലോ മറ്റോ കൊള്ളാവുന്നത്ര പഴവർഗ്ഗങ്ങളും പച്ചക്കറിയും അതുപോലെ മറ്റെന്തെങ്കിലും ഉടമസ്ഥന് ആവശ്യപ്പെടുന്ന സാധനങ്ങളും ഒക്കെ കൊടുക്കേണ്ടി വന്നു. മണിക്കൂർ കണക്കിനൊക്കെ വാടകയ്ക്ക് വാടക കൊടുത്തിട്ട് വേദപുസ്തകം വായിച്ചതായിട്ട് ഇങ്ങനെ ചരിത്രത്തിൽ നിന്ന് വായിച്ചെടുത്തിട്ടുണ്ട്. ഇനി ചിലപ്പോഴൊക്കെ ദിവസക്കൂലിക്ക് വീട്ടുജോലി ചെയ്ത് പ്രതിഫലമായി ബൈബിൾ വായിച്ചിരുന്ന ആൾക്കാരുണ്ട്. ഒരു കൽപ്പണിക്കാരന്റെ ഒരു 10 കൂലി യൂറോപ്പിലൊക്കെയുള്ള ചരിത്രത്തെ പറ്റി വായിച്ചപ്പോഴ് 10 കൂലി 5 ഒരു ദിവസത്തെ വായനാ വാടക അത്രയും 5 കൊടുത്ത് 10 ജോലി ചെയ്ത് ഒരു ദിവസം ഏതുദിവസവും വായിച്ചതായിട്ടൊക്കെ ഇങ്ങനെ വായിച്ച് മനസ്സിലാക്കാനായിട്ട് ഇടയായിട്ടുണ്ട്. അതൊക്കെ നിങ്ങളോടൊന്ന് പങ്കുവയ്ക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ധാരാളം പേരുടെ ജീവിതാനുഭവങ്ങളുണ്ട്. ബിഷയ് ഷാലെ എന്ന് പറയുന്ന ഒരു പാലസ്തീനിയൻ യഹൂദ ക്രിസ്ത്യാനി, അദ്ദേഹം വേദോത്സവം വായിച്ചത് ഒരു വണ്ടി കച്ചി പ്രതിഫലമായിട്ട് കൊടുത്തിട്ടാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരു ദിവസത്തെ വായനയ്ക്ക് ഒരു വണ്ടി കച്ചി പ്രതിഫലമായിട്ട് കൊടുത്ത് ബൈബിള് വാടകയ്ക്ക് വാങ്ങി വായിച്ച വിഷയശാല എന്ന് പറയുന്ന ഒരു യഹൂദ ക്രിസ്ത്യാനിയുടെ ചരിത്രം വായിച്ചിട്ടുണ്ട്. അങ്ങനെ എത്രയോ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് ഓരോ മനുഷ്യനും വേദോത്സവം ഒന്ന് വായിക്കാനായിട്ട് ഇടയായിട്ടുള്ളത്. ഇന്ന് നമുക്കത് വളരെ സുലഭമായിട്ട് നമ്മുടെ കയ്യിൽ ലഭ്യമായിരിക്കുന്നു. അതിന്റെ ഒരു സീരിയസ്നെസ് ഒന്ന് മനസ്സിലാകാൻ ഞാൻ ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. നിങ്ങൾ അതിൻ്റെതായ അർത്ഥത്തിൽ അതെടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുക. ഇനി ഇത് പരിഭാഷ നടത്തിയപ്പോൾ അതിനോടുള്ള ഒരു ഭക്തിയാദരം എത്രമാത്രം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. യഹൂദ റാബിമാരും തിരുവചന എഴുത്തുകാരും പരിഭാഷകരും അവര് ഭക്തിയാദരങ്ങളോടുകൂടി എഴുതുകയും പറയുകയും ചെയ്തിരുന്നെന്ന് നമ്മൾ ഓർത്തിരിക്കണം. എസ്പെഷ്യലി പഴയ നിയമം യേശുക്രിസ്തു ഉപയോഗിച്ചിരുന്ന സെപ്റ്റുജന്റിൽ നിന്നാണ് യേശുക്രിസ്തു പലപ്പോഴും പരാമർശിച്ചിരുന്നത്. ഈ സെപ്റ്റുജന്റ് എന്ന് പറയുന്നത് ഞാൻ അത് പിന്നീട് വിശദമായിട്ട് എടുക്കുന്നുണ്ട്. ബി സി യേശുക്രിസ്തുവിനും ഏകദേശം 250 വർഷങ്ങൾക്ക് മുമ്പ് അലക്സാണ്ട്രിയയില് ടോളമി 1 ആഗ്രഹിച്ചു. ടോളമി 2 കാലഘട്ടമായപ്പോഴത്തേന് ഗ്രീക്ക് എംപറായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം ഗ്രീസിലെ ഏതൻസിൽ നിന്ന് ഈജിപ്തിലെ അലക്സാണ്ട്രിയയിലേക്ക് ഈ ഗ്രീക്ക് കൾച്ചറിന്റെ തലസ്ഥാനം, കൾച്ചറൽ ക്യാപിറ്റൽ മാറ്റണമെന്ന ആഗ്രഹത്തോടുകൂടി അലക്സാണ്ട്രിയയില് ഒരു ലൈബ്രറി ഉണ്ടാക്കാനായിട്ട് ആഗ്രഹിച്ചു. യേശുക്രിസ്തുവിന് 250 വർഷം മുമ്പുള്ള കാര്യം പറയുന്നേ. അങ്ങനെ ലൈബ്രറി ഉണ്ടാക്കാനായിട്ട് ആഗ്രഹിച്ചപ്പോൾ അദ്ദേഹം യഹൂദ ബൈബിളിന്റെ ഒരു കോപ്പി അവിടെ വേണം, പക്ഷെ അത് ഏറ്റവും ക്ലിയർ ആയിട്ടുള്ള ഒരു കോപ്പി ലഭിക്കണം, അത് ഗ്രീക്ക് ഭാഷയിൽ ലഭിക്കുകയും വേണം. പക്ഷെ അന്ന് ഗ്രീക്ക് ഭാഷയിൽ ഒരു ബൈബിൾ ഇല്ല, പഴയ നിയമം എന്ന് പറയുന്നത് ഹീബ്രു ഭാഷയിലാണ് ഉള്ളത്. അങ്ങനെ പകർത്തി എഴുതുന്ന ആൾക്കാരെ കൊണ്ട് എഴുതിപ്പിച്ചു. സെപ്റ്റുജന്റ് എന്നുള്ള ദിവ്യോധനമൊക്കെ പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം, അല്ലെങ്കിൽ സ്കൂൾ പഠിപ്പിക്കുന്നവർക്കും ഒക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാൽ നമ്മുടെ പഠനത്തിന്റെ ഭാഗമായതുകൊണ്ട് ഞാനൊന്ന് അത് നമുക്ക് പിന്നീട് നമ്മൾ ചിന്തിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നേരത്തെ തന്നെ ഒന്ന് സൂചിപ്പിക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ യഹൂദായിലെ 12 ഗോത്രങ്ങളിൽ നിന്ന് ഒരു 6 വീതം, 72 പേര്, അത് 70 എന്നാണ് അറിയപ്പെടുന്നത്, പക്ഷെ 72 പേരുണ്ട്. ആ 72 പേരെ അത് തന്നെയാണ് 70 എന്നുള്ളതാണ് സെപ്റ്റുജന്റ് എന്ന് പറയുന്നത്. അത് റോമൻ ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നത് LXX എന്ന, എല്ലെന്ന് പറഞ്ഞാൽ 50 ആണെന്നറിയാം, XX എന്ന് സൂചിപ്പിക്കുന്നത് 10, 20. അത് സെപ്റ്റുജന്റ്. ഈ 70 പേര് ചേർന്ന് പരിഭാഷ നടത്തുകയാണ്, ഹീബ്രുവിൽ നിന്ന് ഗ്രീക്കിലേക്ക് പരിഭാഷ നടത്തുകയാണ്. കാരണം ഹീബ്രു ഒക്കെ അവര് വർത്തമാനം പറയും, അല്ലെങ്കിൽ അറമൈക്കിലാണ് കൂടുതൽ യേശുക്രിസ്തുവിന്റെ കാലഘട്ടമൊക്കെ ഇപ്പൊ സംസാരിക്കുന്നത്. ഈ BC 250 അല്ലെങ്കിൽ 300-250 ഇടയ്ക്കായിട്ടുള്ള കാലഘട്ടത്തിലാണ് ഇത് നടക്കുന്നത്. തേർഡ് സെഞ്ചുറി എന്ന് പറയാം, BC തേർഡ് സെഞ്ചുറി. അന്ന് ഇത് പരിഭാഷ നടത്തുന്ന സമയത്ത് നമ്മള് നാളെ കഴിഞ്ഞൊരു പെരുന്നാള് നടത്തുന്നുണ്ട്, February 2. ഏത് പെരുന്നാളാ? മായൽത്തോ പെരുന്നാള്, കർത്താവിന്റെ ദൈവാലയ പ്രവേശനം, പ്രസന്റേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ടു ദ ടെമ്പിൾ. അവിടെ പ്രായമായ 2 പറ്റി പരാമർശിക്കുന്നുണ്ട്. വായിച്ചാട്ട് ആന്റി ലൂക്കോസിന്റെ സുവിശേഷം 2 22 വാക്യം എന്ന് വായിച്ച് ലൂക്കോസ് 2:22. അപ്പൊ സെപ്റ്റുജന്റ് എന്നുള്ളത് മനസ്സിൽ നിന്ന് വിട്ടുപോകരുത്, പരിഭാഷ ഗ്രീക്ക് പരിഭാഷ എന്നുള്ള മനസ്സിൽ നിന്ന് മാറരുത്. അത് മനസ്സിൽ വെച്ചുകൊണ്ട് ഇനി ഈ ഭാഗം ഒന്ന് വായിച്ച് നാളെ കഴിഞ്ഞ് നടക്കുന്ന പെരുന്നാളിന്റെ കാര്യം. ആന്റി അങ്ങ് വായിച്ചു തുടങ്ങിയാ മതി, പറയണമെന്നില്ല. ആ വായിച്ചു.
അവളുടെ ശുദ്ധീകരണ കാലം തികഞ്ഞപ്പോൾ കഴിവിനായ ആണൊക്കെയും കർത്താവിന് വിശുദ്ധമായിരിക്കണമെന്ന കർത്താവിന്റെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ അവനെ കർത്താവിന് അർപ്പിപ്പാനും ഒരു ഇണക്കുറുപ്രാവിനെയോ 2 കുഞ്ഞിനെയോ കർത്താവിന് ന്യായപ്രമാണത്തിൽ കൽപ്പിച്ചതുപോലെ യാഗം കഴിപ്പാനും അവർ അവനെ യെരൂശലേമിലേക്ക് കൊണ്ടുപോയി. യെരൂശലേമിൽ ശിമോൻ എന്നുപേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനും ആയിരുന്നു. പരിശുദ്ധാത്മാവ് അവന്റെ മേൽ ഉണ്ടായിരുന്നു. കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ മരണം കാണുകയില്ല എന്നും പരിശുദ്ധാത്മാവിനാൽ അവന് അരുളപ്പാടുണ്ടായിരുന്നു. അവൻ ആത്മനിയോഗത്താൽ ദേവാലയത്തിൽ ചെന്നു യേശു എന്ന വരലിന് വേണ്ടി ന്യായപ്രമാണത്തിന്റെ ചട്ടപ്രകാരം ചെയ്യുവാൻ അമ്മയപ്പന്മാർ അവനെ അകത്തുകൊണ്ടു ചെന്നപ്പോൾ അവൻ അവനെ കയ്യിൽ ഏന്തി ദൈവത്തെ പുകഴ്ത്തി. ഇപ്പോൾ
അപ്പോൾ ഈ ശിമയോൻ അവിടെ ഇപ്പൊ വായിച്ചു കേട്ട 26 വാക്യത്തില് കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുൻപേ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിന് അവന് അരുളപ്പാടുണ്ടായി എന്ന് നമ്മൾ വായിക്കുന്നു. അതിന്റെ ഒരു ചരിത്രം പറയുന്നുണ്ട്. അതിന്റെ ചരിത്രമാണ് ഈ സെപ്റ്റുജന്റ്, അതായത് കർത്താവിനും 250 വർഷങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ ഏകദേശം 300 വർഷങ്ങൾക്ക് മുമ്പ് ഈ സെപ്റ്റുജന്റ് അലക്സാണ്ട്രിയൻ ലൈബ്രറിയിലേക്ക് കൊണ്ടുപോകാൻ തക്കവണ്ണം ഹീബ്രുവിൽ നിന്ന് ഗ്രീക്കിലേക്ക് വിവർത്തനം ചെയ്യുമ്പോൾ ഈ ശിമയോൻ ഒരു സ്ക്രൈബാണ്, ശാസ്ത്രീയ. ഈ ശാസ്ത്രീയായ ശിമയോൻ ഈ 72 ഒരാളാണ്. അദ്ദേഹം ഇത് പകർത്തി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ലൈബ്രറിക്ക് വേണ്ടി 70 പേരെ 70 സ്ഥലങ്ങളിലെത്തി ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള വേർഷൻ പകർത്തി എഴുതുകയാണ്. അങ്ങനെ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ യെശയ്യ പ്രവചനം 7:14 വന്നു. എന്നാ യെശയ്യ 7:14 അവിടെ വായിക്കുന്നത്, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും എന്ന. ഇത് വന്നപ്പം സിമയോൻ അത് എഴുതാനായിട്ട് മനസ്സായില്ല. സിമയോൻ പറഞ്ഞു, കന്യക ഗർഭിണിയാവോ, കന്യക ഗർഭിണിയായി മകനെ പ്രസവിക്കുക. അപ്പോ കന്യക എന്നുള്ളതായിരിക്കുകയല്ല, വുമൺ എന്നുള്ളതായിരിക്കും, സ്ത്രീ ഗർഭിണിയായി മകനെ പ്രസവിക്കും എന്നുള്ളതായിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിന് ഗുനി എന്നുള്ള വാക്ക് എഴുതാനായിട്ട് അദ്ദേഹം തുനിഞ്ഞു. അപ്പോൾ ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷമായിട്ട് പറഞ്ഞു, സിമയോനെ അങ്ങനെ എഴുതരുത്, നീ കന്യക എന്ന് തന്നെ എഴുതണം എന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു, എനിക്ക് അത് എഴുതാനായിട്ട് പ്രയാസമുണ്ടെന്ന് വിസമ്മതിച്ചു. അപ്പോൾ പറഞ്ഞു, നീ കന്യക അത് സംഭവിക്കാൻ സാധ്യതയില്ലാത്തതാണെന്ന് പറഞ്ഞു. പുരുഷ സംസർഗം ആയി കഴിഞ്ഞാൽ അവൾ കന്യക എന്നുള്ള അവളുടെ പദവി പോകും, അതുകൊണ്ട് കന്യക ഗർഭിണിയായി മകനെ പ്രസവിക്കുക എന്ന് യെശയ്യാപ്രവാചകൻ ചെയ്ത് എനിക്ക് വിശ്വസിക്കാൻ മനസ്സില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം നിഷേധിച്ചു എന്നും, അങ്ങനെയെങ്കിൽ നീ കന്യക ഗർഭിണിയായി പ്രസവിക്കുന്ന മകനെ കണ്ടിട്ടേ മരിക്കുകയുള്ളൂ എന്നും, അങ്ങനെ സിമയോൻ ദേവാലയത്തിൽ താമസിക്കുകയായിരുന്നു എന്നും, ഈ സിമയോൻ കർത്താവിനെ കയ്യിലേന്തുമ്പോൾ ഏകദേശം 300-ൽ അധികം പ്രായമുണ്ടായിരുന്നു എന്നും പ്രത്യേകിച്ച് ഓർക്കണം. അപ്പോൾ അതാണ് സിമയോന്റെ കാര്യം. പിന്നെ താഴോട്ട് ഹന്നാ പ്രവാചകിയുടെ കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. ഹന്നാ പ്രവാചകി ഏകദേശം 105 വയസ്സ് ഉണ്ടായിരുന്നു എന്നും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ സിമയോന്റെ കാര്യം. അപ്പോൾ ഇങ്ങനെ ഈ ശാസ്ത്രിമാര് വേദപുസ്തകം പകർത്തി എഴുതും, അതിന്റെ ഒരു സംഭവം ഞാൻ നമുക്ക് പഠിക്കേണ്ടതായതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. തന്നെയല്ല, നാളെ കഴിഞ്ഞ് പെരുന്നാളും കൂടെ ആയതുകൊണ്ട് ദൈവാലയത്തിൽ നിന്ന് വായിക്കുമ്പം അച്ഛൻ അഥവാ പറഞ്ഞു തന്നില്ലെങ്കിലും സിമയോൻ എന്ന് കേൾക്കുമ്പോൾ പള്ളിയിൽ പോകുന്നവരുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇവര് ഇത് പകർത്തി എഴുതിക്കൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെ അച്ചടി ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഈ പകർത്തി എഴുതുന്നത്. അങ്ങനെ പകർത്തി എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനൊരു കാര്യങ്ങൾ പറയാം. അവരെഴുതുമ്പോൾ ഓരോ വാക്കു ഉച്ചത്തിൽ അവരെ ആലപിച്ചതിന് ശേഷം മാത്രമേ ചുരുളുകളിൽ എഴുതുകൊള്ളൂ. ദൈവം എന്നുള്ള പദം വരുന്ന സമയം അവരെഴുതുന്ന തൂവലോ പേന പോലെയുള്ള കാര്യങ്ങളോ ഒക്കെ അത് തുടച്ച് വൃത്തിയാക്കും. വൃത്തിയാക്കിയിട്ട് പുതിയതായിട്ട് മഷീൻ മുക്കിയിട്ട് മാത്രമേ എഴുതുമായിരുന്നുള്ളൂ. അപ്പോൾ പുതിയ തരത്തിൽ തയ്യാറാക്കിയ ഒരു മഷിയാണ്. യഹോവ എന്ന പദം പകർത്തുമ്പോൾ ഞാൻ ഇങ്ങനെ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്, അദ്ദേഹം യഹോവ എന്നുള്ളത് എഴുതേണ്ടി വരുന്ന ദിവസങ്ങളിൽ അദ്ദേഹം ശരീരം മുഴുവൻ വെള്ളം കൊണ്ട് കഴുകി ശുദ്ധി ചെയ്തിട്ടാണ് എഴുതിയിരുന്നത് എന്നുള്ളത് വായിച്ചിട്ടുണ്ട്. ഇപ്പോഴും നിങ്ങൾ യഹൂദന്മാരുടെ വെബ്സൈറ്റിൽ, ജൂയിഷ് പീപ്പിളിന്റെ വെബ്സൈറ്റിലൊക്കെ പോവുകയാണെങ്കിൽ ഇംഗ്ലീഷിൽ അവര് യഹോവ അല്ലെങ്കിൽ ഗോഡ് എന്നുള്ള പദം വരുന്നിടത്ത് അവര് ഈ വവൽസ് എല്ലാം മൊത്തം എഴുതത്തില്ല. ഗോഡിന് G-D അവർ എഴുതുകയുള്ളൂ. അവർക്ക് എഴുതാൻ പേടിയാണ്, എപ്പോഴും പൂർണ്ണമായിട്ട് ഉച്ചരിക്കത്തില്ല ദൈവനാമം. അല്ലെങ്കിൽ യഹോവ എന്നുള്ള വാക്കിന് YHWH, അതിന് ടെട്രാഗ്രാമാറ്റോൺ എന്നാ പറയുന്നത്. YHWH ആ ഗ്രീക്ക് രീതിയിലുള്ള അല്ലെ റോമൻ ലെറ്റേഴ്സ് കൊണ്ട് ഗ്രീക്ക് വാക്ക് അല്ലെങ്കിൽ ഹീബ്രു വാക്ക് സൂചിപ്പിക്കുകയെ അവർ ചെയ്യത്തുള്ളൂ. യഹോവ എന്നുള്ളത്, യഹോവ എന്നുള്ളത് ഹീബ്രു ഭാഷയിൽ അവരിപ്പോഴും എഴുതത്തില്ല. അതുകൊണ്ട് അത്ര ഭയഭക്തി ബഹുമാനത്തോടുകൂടി അവർ പകർത്തി എഴുതിയിരുന്നത് എന്നുള്ളത് ഞാൻ സൂചിപ്പിക്കുക. അപ്പോൾ എത്ര ശ്രദ്ധയോടും ഭവ്യതയോടും ആദരവോടും ഭയഭക്തി ബഹുമാനത്തോടും കൂടിയാണ് എഴുത്തുകാരും പരിഭാഷകരും തങ്ങളുടെ കർത്തവ്യം നിർവഹിച്ചിരുന്നതെന്ന് എന്നുള്ളത് പ്രത്യേകിച്ചൊന്ന് ഓർത്തിരിക്കണം. അപ്പോൾ നമ്മൾ ഈ ബൈബിളിനോട് അല്ലെങ്കിൽ തിരുവചനത്തോട്, സ്ക്രിപ്ചറിനോട്, വേദപുസ്തകത്തോട് അനാദരവ് കാട്ടരുത്, അലക്ഷ്യമായിട്ട് അത് ഉപയോഗിക്കരുത് എന്നുള്ളത് ഞാൻ ഓർപ്പിക്കുക. ഇത് പലപ്പോഴും നമ്മൾ വായിക്കാതെ അലമാരിയിൽ സൂക്ഷിച്ചു വയ്ക്കുന്ന ഒരു പുസ്തകം മാത്രമായിട്ട് തിരുവചനം മാറിപ്പോകരുത്. വീട്ടിൽ വേദപുസ്തകം എവിടാന്ന് ചോദിക്കുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചിട്ട് ഓടിച്ചെന്നെടുത്തുകൊണ്ട് വരേണ്ട ഒരവസ്ഥയാണുള്ളതെങ്കിൽ നമ്മുടെ സഭയെ അങ്ങനൊന്നുമല്ല പഠിപ്പിക്കുന്നത്. സഭ എത്രയോ ആദരവോടുകൂടിയാണ് തിരുവചനം വായിക്കാൻ നേരം കർത്താവിന്റെ വചനം ഉച്ചരിക്കുന്നതിന് മുന്നിപ്പോയി പുരോഹിതൻ അത് വളരെ ആഘോഷത്തോടുകൂടി എടുത്തുകൊണ്ടുവന്ന് അതിനു വേണ്ടി യുവജനത്തിന് വേണ്ടി പ്രത്യേക ഒരു പീഠമൊക്കെ ഉണ്ടാക്കി അതിന്റെ ആദരവാണ് നമ്മൾ കാണിക്കുന്നത്. ആ കാണിക്കുന്ന ആദരവ് നമ്മുടെ കുടുംബങ്ങളിലും ഭവനങ്ങളിലും ഒക്കെ സൂക്ഷിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളത് പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മള് ദൈവ വചനത്തിന്റെ പാരായണം, അതൊരു ആധുനിക സംഭാഷണവും ദൈവത്തോടുള്ള പ്രാർത്ഥനയുമായിട്ടും തീരണം. അപ്പോൾ ദൈവത്തെ അറിയാനും അനുഭവിക്കാനും വേണ്ടിയാകണം തിരുവചനം നമ്മൾ ധ്യാനിക്കേണ്ടത് എന്നുള്ളത് ഈ തുടക്ക ദിവസം പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുക. ബൈബിൾ വായിക്കുമ്പോൾ ലഭിക്കുന്ന സന്ദേശങ്ങളുണ്ട്, അതിനെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് ബന്ധപ്പെടുത്തി അത് പ്രാവർത്തികമാക്കേണ്ടൊക്കെ വേണം നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യണം. അപ്പോൾ തിരുവചനം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിലെ ജനത്തിന് വേണ്ടി മാത്രമുള്ള ഒരു സന്ദേശമല്ല, എല്ലാ കാലഘട്ടത്തിലും നമുക്ക് ഇന്നും അത് ബാധകമാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. നമ്മളത് വളരെ താല്പര്യത്തോടുകൂടി ശ്രദ്ധിക്കുക. ദൈവത്തിന്റെ വചനം എങ്ങനെ അത് ഉപയോഗിക്കണമെന്നുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ യോശുവയുടെ പുസ്തകം 1:8 ഒന്ന് വായിച്ചോട്ടെ. എന്റെ യോശുവ 1:8
ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങി പോകരുത്. അതിൽ എഴുതിയത് പോലെയൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും.
മതി. ഇപ്പൊ രണ്ട് കാര്യങ്ങൾ പറയുന്നു. ദൈവത്തിന്റെ ന്യായപ്രമാണ പുസ്തകം, അത് ദൈവത്തിന്റെ വചനം. ആ ദൈവത്തിന്റെ വചനം രാവും പകലും എന്ന് പറഞ്ഞാൽ എന്നും വായിക്കണം, തുടർച്ചയായിട്ട് വായിക്കണം എന്നുള്ളത് ഉറപ്പിക്കുക. തുറന്ന മനസ്സോടെ വായിക്കണം. ഇനി പറയുന്ന വാക്യങ്ങളൊന്നും വായിക്കണമെന്നില്ല, വായിച്ചു കഴിഞ്ഞാൽ അതിന്റെ സമയം കിട്ടത്തില്ല. തുറന്ന മനസ്സോടെ വായിക്കണം. എബ്രായർ 4:12, 2 തീമോത്തിയോസ് 3:16-17, എബ്രായർ 11:6 പറയുന്നു വിശ്വാസത്തോടെ വായിക്കണം, വിനീത ഹൃദയത്തോടെ വായിക്കണം. 1 സങ്കീർത്തനം 2 വായിച്ചു, 1:2.
യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ.
ആന്റി അത് കാണാതെ പറഞ്ഞാൽ എന്തോന്നു, പെട്ടെന്ന് വായിച്ചല്ലോ. യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കണം അല്ലെ, ധ്യാനിക്കുക. യഹോവയുടെ ന്യായപ്രമാണം ധ്യാനിക്കുക, അപ്പൊ ഏകാഗ്രതയോടെ വേണം, ഹൃദയശുദ്ധിയോടെ വേണം, വിവചനമാണെന്ന ബോധ്യത്തോടെ വേണം. നമ്മൾ ദൈവത്തോട് സംസാരിക്കുകയാണെന്ന ബോധ്യത്തോടെ വായിക്കണം. ദൈവം നമ്മളോട് നേരിട്ട് സംസാരിക്കുന്നു എന്ന ബോധ്യത്തോടെ വായിക്കണം. വളരെ പ്രിയത്തോടെ വായിക്കണം. സങ്കീർത്തനം 119:97 നമ്മൾ വായിക്കുന്നുണ്ട്, വളരെ ന്യായപ്രമാണം എനിക്ക് പ്രിയം ഉള്ളതാകുന്നു എന്ന്. അപ്രിയത്തോടെ വളരെ താല്പര്യത്തോടു കൂടി വായിക്കണം. നമ്മുടെ ആവശ്യബോധത്തോടു കൂടി വായിക്കണം. റോമാലേഖനം 16:24-1 വായിച്ച്, റോമർ 16:24-26.
പൂർവകാലങ്ങളിൽ മറിഞ്ഞിരുന്നിട്ട് ഇപ്പോൾ വെളിപ്പെടുന്നതും നിത്യ ദൈവത്തിന്റെ നിയമപ്രകാരം സകല ജാതികൾക്കും വിശ്വാസത്തിന്റെ അനുസരണത്തിനായി പ്രവാചകന്മാരുടെ എഴുത്തുകളാൽ അറിയിച്ചിരിക്കുന്നതുമായ മർമ്മത്തിന്റെ വെളിപാടിന് അനുസരണമായുള്ള എന്റെ സുവിശേഷത്തിനും യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിനും ഒത്തവണ്ണം നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാൻ കഴിയുന്ന ഏകജ്ഞാനിയായ ദൈവത്തിനും.
മതി മതി. അതായത് അവിടെ പറയുന്ന കാര്യം ദൈവത്തിന്റെ സുവിശേഷം, ദൈവത്തിന്റെ വചനം, അനുസരണം, അതിന് നമുക്ക് അനുസരണം ഉണ്ടാകണം എന്നുള്ളതാണ്. ദൈവവചനത്തോടുള്ള അനുസരണം, അതാണ് അവിടുന്ന് കിട്ടുന്ന ആശയം. അതുകൊണ്ട് നമുക്ക് ദൈവവചനം വായിക്കുമ്പോൾ അത് അനുസരിക്കണം. നമ്മളോട് ദൈവം സംസാരിക്കുന്നതാണ് എന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാകണം. ആത്മാവിൽ, നമ്മളുടെ ആത്മാവിൽ നിറഞ്ഞത് വായിക്കാനായിട്ട് ഇടയാകണം. അത് പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുമ്പോൾ 1-2 ഭാഗങ്ങൾ നമ്മളെപ്പോഴും വായിക്കുന്ന ഭാഗങ്ങളാണ്. യോഹന്നാൻ 14:16
അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യത്തിന് എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിനെ നിങ്ങൾക്ക് തരുന്നു. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യുകയാൽ അതിന് അവനെ ലഭിക്കാൻ കഴിയില്ല. നിങ്ങളോ അവർ വെറുതെ എന്നെ പകച്ചു എന്ന് അവർ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന വചനം നിവൃത്തിയാകേണ്ടതിന് തന്നെ ഞാൻ പിതാവിന്റെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യത്തിനായി പിതാവിന്റെ അടുത്ത് നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെ കുറിച്ച് സാക്ഷ്യം പറയും.
ദൈവത്തെ കുറിച്ചുള്ള സാക്ഷ്യം പറയും. 5:16-25 ഇവിടെല്ലാം ദൈവാത്മാവ് നമ്മളെ വഴി നടത്തുന്ന കാര്യം. അപ്പോൾ ദൈവത്തിന്റെ വചനം എന്നുള്ളത് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ വായിക്കണം എന്നുള്ളത് ഓർപ്പിക്കുകയാണ്. സദൃശ്യവാക്യങ്ങൾ 1-ാം അധ്യായം 2-1 വായിച്ചേ. സദൃശ്യവാക്യങ്ങൾ 1-ാം അധ്യായം 2-1. അതെ,
ജ്ഞാനവും പ്രബോധനവും പ്രാപിപ്പാനും വിവേക വചനങ്ങളെ ഗ്രഹിപ്പാനും പരിജ്ഞാനം നീതി ന്യായം നേർ എന്നിവയ്ക്കായി പ്രബോധനം ലഭിക്കാനും അല്പബുദ്ധികൾക്ക് സൂക്ഷ്മബുദ്ധിയും ഭാരത പരിജ്ഞാനവും ഭഗതിരിവും നൽകുവാനും ജ്ഞാനികൾക്ക് അഭിവൃദ്ധി പ്രാപിക്കാനും ബുദ്ധിമാൻ സതുപദേശം സമ്പാദിക്കാനും സദൃശ്യവാക്യങ്ങളും അലങ്കാര വചനങ്ങളും ജ്ഞാനികളുടെ മൊഴികളും കടങ്കഥകളും മനസ്സിലാക്കുവാനും അവയുതകുന്നു.
ദൈവത്തിന്റെ മതി മതി. അപ്പോ യഹോവക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നതാണ് യഹോവാക്യത്തിൽ വായിക്കുന്നത്. ഓക്കെ, അപ്പോൾ യഹോവയോടുള്ള ഭക്തിയോടുകൂടി താല്പര്യത്തോടുകൂടി തിരുവചനം വായിക്കുമ്പോൾ ഒരു ഒരു തികവ്, അവിടെ പറഞ്ഞ ജ്ഞാനവും പ്രബോധനവും നമ്മളെ അതിന്റെ ഒരു പൂർണ്ണതയിലേക്ക് കൊണ്ടുവരുന്ന കാര്യമാണ്. അതുകൊണ്ട് വേദോത്സവം അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം ധ്യാനിക്കുമ്പോൾ വായിക്കുമ്പോൾ ആ രീതിയിൽ അതിനെ സമീപിക്കാൻ നമുക്ക് സാധിക്കണം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 18-ാം വാക്യം കൂടെ വായിച്ചു. മത്തായി 5:18.
സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലവും നിവൃത്തിയാകുവോളം ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളി എങ്കിലും പുള്ളി എങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോവുകയില്ല.
ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയോ പുള്ളിയോ ഒഴിഞ്ഞു പോവുകയില്ല. അപ്പോ ദൈവത്തിന്റെ വചനം മാറ്റമില്ലാത്ത വചനമാണ്. അത് എപ്പോഴും ഏത് നേരത്തും വീണ്ടും വീണ്ടും നമ്മൾ ധ്യാനിക്കുവാൻ അതിനെ മുറുകെ പറ്റുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണമെന്നുള്ളത് ആദ്യമേ തന്നെ ഓർമ്മിപ്പിക്കുകയാണ്. തിരുവചനം വായിക്കുമ്പോൾ ചില സമയത്ത് അത് നമ്മളെ പല രീതിയിലാണ് നമുക്ക് ദൈവവചനം നമ്മൾ വായിക്കുമ്പോൾ ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിരിക്കുമ്പോൾ അത് വലിയ ആശ്വാസമാകും. ചിലപ്പോൾ അത് നമ്മളെ കരയിപ്പിക്കും, ചിലപ്പോൾ കുറ്റപ്പെടുത്തും, അല്ലെ, ചിലപ്പോൾ ശാസിക്കും, ചിലപ്പം സന്തോഷം തരും, ചിലപ്പോൾ ഉപദേശം തരും, ചിലപ്പോൾ ആന്തരികമായ ശക്തി നൽകും, ചിലപ്പോൾ പ്രശ്നങ്ങളെ ധൈര്യപൂർവ്വം നേരിടാൻ പ്രാപ്തരാക്കും, അല്ലെങ്കിൽ ഒരു ആത്മമിത്രം. ദൈവവചനം പലപ്പോഴും എന്റെയൊക്കെ ജീവിതത്തിൽ എനിക്ക് എപ്പോഴും അനുഭവിക്കുന്നതായ മിക്കവാറും ഉള്ള കാര്യമാണ്. നമുക്കൊരു ഒരു കൂട്ടുകാരൻ നിന്ന് അടുത്ത് നിന്ന് പറയുന്നത് പോലെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ എഴുതപ്പെട്ട ദൈവവചനം നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരും. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, നമ്മൾ ഞാൻ ആ സ്റ്റഡി മെറ്റീരിയലിൽ തന്നതിനകത്തുള്ള കാര്യമായിരുന്നാലും ഒന്ന് വായിച്ച ലൂക്കോസ് 24:34 വായിച്ച് ലൂക്കോസ് 24 കേൾക്കുമ്പോഴേ ഓർത്തോളണം, കർത്താവിന്റെ പുനരുദ്ധാനത്തിന് ശേഷം രണ്ടുപേര് ക്ലയോപ്പാവും മറ്റൊരു ശിഷ്യനും കൂടി യെരുശലേമിൽ നിന്ന് എമ്മൗസിലേക്ക് പോവുകയാണ്. കർത്താവ് അവരോട് ചേർന്ന് നടന്നു. എന്തോ അവിടെ സംഭവിക്കും, ഞങ്ങൾ എവിടെ പോവാന്ന് ചോദിച്ചു. ഞങ്ങള് ഇസ്രായേലിന്റെ ആശ്വാസത്തിനായിട്ട് വരുന്നവനായ ക്രിസ്തുവിനെ വളരെ പ്രതീക്ഷയോടെ ഞങ്ങൾ നോക്കിയിരിക്കുകയായിരുന്നു, പക്ഷെ ഇപ്പൊ മരിച്ചു, 3 ദിവസം അനക്കമൊന്നുമില്ല എന്ന് പറഞ്ഞിങ്ങനെ പോകുമ്പോ അവരോട് ചേർന്ന് യേശു ക്രിസ്തു നടന്ന് അവരെ ഉപദേശിക്കുന്നതായ കാര്യമാണ്. 32-ാം വാക്യം.
അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് അവർ തമ്മിൽ തമ്മിൽ പറഞ്ഞു.
അതാ, അവൻ തിരുവെഴുത്തുകളെ തെളിയിച്ചു തന്നപ്പോൾ നമ്മുടെ ഉള്ളിൽ ഉള്ളം കത്തി. എങ്ങനെ തെളിയിച്ചു? 27-ാം വാക്യത്തിലാ തെളിയിച്ചു. വായിച്ചു
27. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെ കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു.
അതാ, അങ്ങനെ അത് വ്യാഖ്യാനിച്ചു കൊടുത്തു, അത് വിശദീകരിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോ അവർ പറയവരുടെ നമ്മുടെ ഉള്ളം ഹൃദയത്തിൽ കത്തിക്കൊണ്ടിരുന്നില്ല. അപ്പോ ദൈവത്തിന്റെ വചനം അങ്ങനെ ആശ്വാസവും കുറ്റപ്പെടുത്തലും ശാസനയും സന്തോഷവും ദുഃഖവും ഒക്കെ നമുക്ക് പകർന്നു തരുന്നതായ കാര്യമാണ്. ദുഃഖമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് വളരെ പോസിറ്റീവായിട്ടാ കേട്ടോ. കരഞ്ഞ് നമ്മൾ ചിലപ്പോൾ കരഞ്ഞു പോകും, നമ്മൾ കരഞ്ഞു പോകും, അതാ ഞാൻ ഉദ്ദേശിച്ചത്, നെഗറ്റീവ് മീനിങ്ങിലല്ല. അപ്പോൾ പ്രശ്നങ്ങളെ ധൈര്യപൂർവ്വം നേരിടാനായിട്ട് നമ്മളെ പ്രാപ്തരാക്കുന്നു. ഇവിടെ ഈ രണ്ട് ശിഷ്യന്മാരെ പ്രാപ്തരാക്കിയത് അപ്പൊ അവര് തിരിച്ചു പോകുന്നതായിട്ട് നമ്മൾ കാണുന്നു. കർത്താവ് അപ്പം നോക്കിക്കൊടുത്തപ്പോ അവരുടെ കണ്ണു തുറന്നു. തുറന്നു കഴിഞ്ഞപ്പോൾ അവര് തിരികെ യെരുശലേമിലേക്ക് തന്നെ പോകുന്നതായിട്ട് കാണുന്നു. മനുഷ്യനും ദൈവവുമായിട്ടുള്ള ബന്ധം അതെന്താണെന്ന് തിരുവചനം നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. മനുഷ്യന്റെ ജീവിതാനുഭവങ്ങൾ ദൈവം ഒരു യാഥാർത്ഥ്യമായിട്ട് തീരാൻ മാർഗം എന്താണെന്ന് പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യനെ പഠിപ്പിക്കുവാൻ ദൈവം വെളിപ്പെടുത്തിയ സത്യങ്ങളാണ് തിരുവചനത്തിലെ ഉള്ളടക്കം. മനുഷ്യന്റെ ദോഷപ്രവൃത്തികൾ, അതിന്റെ മൂലകാരണങ്ങൾ, അതിൽ നിന്നെല്ലാം അവനെ ഉദ്ധരിച്ച് ദൈവത്തോട് സമ്പർക്കവും സഹവാസവും നൽകി അവനെ ദൈവിക സ്വഭാവമുള്ളവനാക്കി തീർക്കുവാൻ ദൈവം നൽകിയതാണ് ദൈവത്തിന്റെ തിരുവചനം. അതിനുവേണ്ടി ദൈവം എന്തൊക്കെ ചെയ്യും, എങ്ങനെ ചെയ്യും, അങ്ങനെയുള്ള ദൈവിക ഒരു കാര്യപരിപാടിയുണ്ട്. ഇങ്ങനെയാണ് മനുഷ്യൻ, ദൈവം മനുഷ്യനുമായിട്ടുള്ള ഇടപെടൽ, അതിന്റെ ഒരു ചരിത്രമാണ് തിരുവചനം എന്നുള്ളത് ഓർത്തിരിക്കണം. നമുക്ക് സൽഗുണപൂർത്തി പ്രാപിക്കുവാൻ എന്റെ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവാനുള്ള തിരുവചനം ഓർപ്പിക്കുന്നുണ്ട്. അപ്പോ അതനുസരിച്ച് സൽഗുണപൂർത്തി പ്രാപിക്കുവാൻ തക്കവണ്ണം നമ്മളെ ബലപ്പെടുത്തുന്നതാണ് തിരുവചനം എന്നുള്ളത് ഓർത്തിരിക്കുക. ഒരു 20 മിനിറ്റോളം കൊണ്ട് ഒരു ഒരു പോർഷൻ കൂടി ഞാനൊന്ന് പറയുക. അതെല്ലാം ആമുഖത്തിൽ വരുന്ന ഈ കാര്യങ്ങളൊന്നും പരീക്ഷയ്ക്ക് വരുന്നതായ കാര്യമല്ല. ഞാനിതൊരു തുടക്കത്തിലുള്ള ഒരു പഠനത്തിന്റെ സൗകര്യത്തിന് വേണ്ടി ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് സൂചിപ്പിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. 119 സങ്കീർത്തനത്തിൽ, നിങ്ങള് 119 സങ്കീർത്തന ദൈവജനത്തെ പറ്റി ഏറ്റവും കൂടുതൽ പരാമർശിച്ചിരിക്കുന്നതായ സങ്കീർത്തനമാണ്. അതിനകത്ത് 22 ആൽഫബറ്റുകളെ, ഓലഫ് ബേസ് ഗോമൽ ദോലത് ഹേ വാവ് സൈൻ എന്ന് പറയുന്ന 22 ആൽഫബറ്റുകളുടെ ഹെഡിങ് കൊടുത്തുകൊണ്ട് എഴുതപ്പെട്ടിരിക്കുന്ന സങ്കീർത്തനമാണ്. അതിൽ 176 വാക്കുകളുണ്ട്, വാക്യങ്ങളുണ്ട്. 8 വാക്യങ്ങൾ വീതം 22 ഹെഡിങ് ആയിട്ട് അവിടെ കൊടുത്തിരിക്കുന്ന ഇതെല്ലാം ഞാനൊന്നും മനസ്സിലാകാൻ സൂചിപ്പിക്കുന്നു എന്നുള്ളത് ഒന്നും പരീക്ഷിക്കൊന്നും വരത്തില്ല. ഓലഫ് ബേസ് ഗോമൽ ദോലത് ഹേ വാവുസായി, നിങ്ങൾ ഈ സെമിറ്റിക് ലാംഗ്വേജസിന്റെ എല്ലാം, അല്ലെങ്കിൽ അറമായ, സുറിയാനി, ഹീബ്രു, അല്ലെങ്കിൽ അറബി, ഇതിന്റെയൊക്കെ 22 ആൽഫബറ്റുകളാണ് അവിടെ എഴുതിയേക്കുന്നത്. അതിന് അതൊക്കെ ഇനി വേറെ ഒന്നും പോകണമെന്നില്ല. 119 സങ്കീർത്തനം എടുത്ത് അതിന്റെ ഹെഡിങ് 8 വാക്യം കഴിയുമ്പോഴുള്ള ഹെഡിങ് ഒന്ന് വായിച്ചാൽ മതി. ഓലഫ് ബേസ് ഗോമൽ ദോലത് ഹേവാസായി എന്ന് പറഞ്ഞു തുടങ്ങുന്നതായ ആൽഫബറ്റുകൾ. അപ്പൊ അതിന്റെ അടിയിൽ 8-8 വാക്യങ്ങൾ വീതം എഴുതിയിരിക്കുക. അങ്ങനെ ദൈവവചനത്തെ പറ്റി ഏറ്റവും കൂടുതൽ പറയുന്നതായ ഒരു കാര്യം, ഒരു ഒറ്റാധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നതായ ഒരു ഒന്നാണ് സങ്കീർത്തനം, 119 സങ്കീർത്തനം എന്നുള്ളത് ഓർമ്മിപ്പിക്കുക. അതിന്റെ 89 വാക്യം ഒന്ന് വായിച്ചു. 89 വാക്യം,
യഹോവേ നിന്റെ വചനം
എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. യഹോവേ നിന്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിട്ടിരിക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ വചനം, ആ സ്ഥിരപ്പെട്ട വചനം, അത് നമുക്ക് നൽകപ്പെട്ടിരിക്കുക. വേദപുസ്തകത്തിന്റെ ഇൻട്രൊഡക്ഷനെ പറ്റി സാധാരണ ബൈബിൾ എന്നുള്ള വാക്ക് ഉത്ഭവിച്ച കാര്യം പറയാറുണ്ടല്ലോ. ബൈബിൾ എന്നാൽ പുസ്തകം എന്ന് മാത്രമേ അർത്ഥമുള്ളൂ കേട്ടോ. നമുക്കറിയാമല്ലോ അതല്ലേ, ബൈബിൾ എന്ന് പറഞ്ഞാൽ ബുക്ക് എന്ന് മാത്രമേ ഉള്ളൂ. അതായത് ബുക്ക് എന്ന് വിളിക്കുന്ന ഒരൊറ്റ ബുക്കേ ഉള്ളൂ. അതായത് ബുക്കാ ബൈബിളാ, ദൈവത്തിന്റെ തിരുവചനമാണ്. ബൈബിളിൽ തന്നെ ദൈവിക പ്രമാണത്തെ ഒരു പുസ്തകമെന്ന് തുടക്കത്തിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ള വേദപുസ്തകത്തിൽ നമുക്ക് വായിക്കാം. പുറപ്പാട് പുസ്തകം 17:14.
യഹോവ മോശയോട്, നീ ഇത് ഓർമ്മയ്ക്കായിട്ട് ഒരു പുസ്തകത്തിൽ എഴുതി യോശുവയെ
കേൾപ്പിക്കുക. നീ ഒരു പുസ്തകത്തിൽ എഴുതി യോശുവയെ കേൾപ്പിക്കുക. അപ്പൊ ഒരു പുസ്തകത്തിൽ എഴുതി യോശുവയെ കേൾപ്പിക്കുക എന്ന് പറയുന്ന അത് ആ പുസ്തകം എന്നുള്ളത് ബൈബിളിൽ തന്നെ പരാമർശിക്കുന്നുണ്ട്. ബിബ്ലോസ് എന്നുള്ള ഗ്രീക്ക് പദത്തിൽ നിന്നാണ് പരിണമിച്ചുണ്ടായ അനേകം അനേകം ചെറു പുസ്തകങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പുസ്തകം എന്നർത്ഥം വരുന്ന ചാ ബിബ്ലിയ എന്ന വാക്കിൽ നിന്നാണ് ബൈബിൾ എന്നുള്ള നാമം ഉരുത്തിരിഞ്ഞത്. ഈ ബിബ്ലോസ് എന്നുള്ളത് രണ്ട് അർത്ഥങ്ങൾ അതിനുണ്ട്. ഒന്ന്, പാപ്പിറസ് ചെടിയുടെ പുറന്തോട്. ഇതൊക്കെ സൺഡേ സ്കൂളിൽ പഠിക്കുന്ന കാര്യമാണല്ലോ. പാപ്പിറസ് ചെടിയുടെ പുറന്തോട് വെട്ടിയെടുത്ത പാളികളെന്നും ബിബ്ലിയ എന്നാൽ പുസ്തകം എന്നുമാണ് അർത്ഥം. ഇനി മറ്റൊരു അർത്ഥം, ബിബ്ലോസ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അത് ലെബനോണിന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിന്, ഇപ്പോ അത് ബെയ്റൂട്ടിന്റെ അടുത്ത് ഏകദേശം 20 മൈല് വടക്കായിട്ട് ഉള്ള സ്ഥലമാണ്. അതിപ്പം ജുബൈൽ എന്ന, സൗദിയിലെ ജുബൈൽ അല്ല, ജുബൈൽ എന്ന് തന്നെ പേരുള്ള സ്ഥലമാണ്, ലെബനോണിലെ സ്ഥലമാണ്. അല്ലെങ്കിൽ ബാൽ എന്ന് പറയുന്ന പുരാതന തുറമുഖ പട്ടണത്തിന്റെ അതിന്റെ ആദ്യത്തെ ഗ്രീക്ക് പേരാണ് ബിബ്ലോസ് എന്ന് പറയുന്നത്. ഈ ബിബ്ലോസ് കേന്ദ്രമാക്കിയാണ് ഈജിപ്തില് അക്കാലത്ത് എഴുതാൻ ഉപയോഗിച്ചിരുന്ന പാപ്പിറസ് അതിന്റെ കടലാസിന്റെ നിർമ്മാണവും ക്രയവിക്രയൊക്കെ നടന്നിരുന്നത്. അപ്പോൾ ബിബ്ലോസിൽ നിർമ്മിച്ചിരുന്ന പാപ്പിറസ് പേപ്പർ ബൈബിൾ എഴുതാനാണ് അന്ന് കൂടുതലായിട്ട് ഈ പേപ്പർ എന്നുള്ള വാക്കും ഈ പാപ്പിറസ് സ്റ്റഡിയിൽ നിന്നുണ്ടായതാ. അങ്ങനെ ബൈബിൾ എഴുതാനാണ് അന്ന് കൂടുതലായിട്ട് ഉപയോഗിച്ചത്. അങ്ങനെ ബിബ്ലിയ എന്ന പദം ക്രിസ്ത്യാനികളുടെ വിശുദ്ധ ലിഖിതങ്ങളെ മാത്രം സൂചിപ്പിക്കുന്ന ഒരു സംജ്ഞയായിട്ട് തീർന്നു. പിന്നീട് വന്നപ്പം ബിബ്ലോസ് എന്നുള്ള ഏകവചന ശബ്ദം ബിബ്ലിയ എന്നുള്ളത് ബഹുവചന രൂപമായിട്ട് അറിയപ്പെടുകയും അങ്ങനെയാണ് ബൈബിളിന്റെ വാക്കിന്റെ ഉത്ഭവം എന്നത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം ഒന്നുകൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ബൈബിളിന് വലിയ ഒരു അനന്യതയുണ്ട്, ഒരു യൂണിക്നെസ് ഉണ്ട്. അത് വിശ്വാസത്തെ സംബന്ധിക്കുന്ന കാര്യം കൂടിയാ. അതുകൊണ്ട് ബൈബിളിലെ വിശുദ്ധ ലിഖിതങ്ങൾ സ്ക്രിപ്റ്റ് എന്ന് വിളിക്കാനായിട്ട് കാര്യം. തിരുവെഴുത്തുകൾ, ലിഖിതങ്ങൾ, തിരുവചനം, യഹോവയുടെ പുസ്തകം, സത്യധർമ്മം, ധർമ്മശാസ്ത്രം, വചനഗ്രന്ഥം തുടങ്ങി ധാരാളം പേരുകള് വേദപുസ്തകത്തിന് ഇങ്ങനെ പരാമർശിച്ചിട്ടുണ്ട്. അത് ഞാൻ കുറച്ച് പേരുകൾ വേദപുസ്തകത്തിൽ നിന്ന് തന്നെ ഉള്ളത് പറയാം. അല്ലെങ്കിൽ അത് വായിക്കണമെന്നില്ല, വായിക്കാൻ പോയ സമയം തികയത്തില്ല. മർക്കോസിന് സുവിശേഷം 15:28, യോഹന്നാൻ 7:38, 2 തിമോത്തിയസ് 3:16, ഇവിടെ എല്ലാം തിരുവെഴുത്ത് എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ലൂക്കോസ് 24:27-32 ഇപ്പൊ നമ്മളത് കണ്ടു. യോഹന്നാൻ 5:39, യോഹന്നാൻ 24:45, റോമർ 15:4, അവിടെയും തിരുവെഴുത്തുകൾ എന്ന പ്ലൂറലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നു. മർക്കോസ് 7:13 ദൈവത്തിന്റെ കൽപ്പന എന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. എബ്രായ 4:12, എഫേസ്യ 6:17 ദൈവവചനം എന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. പുതിയതായ നിയമം പുതിയ നിയമം എന്ന് ലൂക്കോസ് 22:20, 2 കൊരിന്ത്യർ 3:16, മോശയുടെ ന്യായപ്രമാണം എന്ന് ലൂക്കോസ് 24:44, പ്രവാചക പുസ്തകം എന്ന് ലൂക്കോസ് 24:44, സങ്കീർത്തനങ്ങൾ ലൂക്കോസ് 24:44, വചനം യോഹന്നാൻ 1:1, യോഹന്നാൻ 1:14, ശുദ്ധീകരിക്കുന്ന വചനം യോഹന്നാൻ 15:3, സത്യമാകുന്ന വചനം യോഹന്നാൻ 17:17, ജീവനുള്ള അരുളപ്പാടുകൾ അപ്പോസ്തല പ്രവൃത്തി 7:38, ജീവനുള്ള വചനം അപ്പോസ്തല പ്രവൃത്തി 20:32, വിശ്വാസ വചനം റോമർ 10:8, സത്യവചനം 2 തിമോത്തിയസ് 2:15, വിശുദ്ധ രേഖ റോമർ 1:2, വിശുദ്ധ തിരുവെഴുത്തുകൾ 2 തിമോത്തിയസ് 3:15, റോമർ 1:1, അരുളപ്പാടുകൾ റോമർ 3:2, എബ്രായർ 5:12, പത്രോസ് 1 പത്രോസ് 4:11, ആത്മാവിന്റെ വാൾ എഫേസ്യ 6:17, ക്രിസ്തുവിന്റെ വചനം കൊലോസ്യർ 3:16, റോമർ 10:17, ജീവന്റെ വചനം ഫിലിപ്പിയ 2:15, വിത്താകുന്ന ദൈവവചനം ലൂക്കോസ് 8:11, ബന്ധനമില്ലാത്ത ദൈവവചനം 1 തിമോത്തിയസ് 2:9, വിശുദ്ധീകരിക്കുന്ന ദൈവവചനം 1 തിമോത്തിയസ് 4:5, പ്രസംഗിക്കപ്പെടേണ്ട വചനം 2 തിമോത്തിയസ് 4:2, നീതിയുടെ വചനം എബ്രായർ 5:13, ദൈവത്തിന്റെ സുവിശേഷം 1 പത്രോസ് 4:17, പുസ്തകം പുറപ്പാട് 17:14, അത് നമ്മൾ കണ്ടു. ദൈവത്തിന്റെ എഴുത്ത് പുറപ്പാട് 32:16, നിയമത്തിന്റെ വചനം പുറപ്പാട് 34:28, യഹോവയുടെ ന്യായപ്രമാണം സങ്കീർത്തനം 1:2, ദൈവത്തിന്റെ പുസ്തകം സങ്കീർത്തനം 139:16, യഹോവയുടെ പുസ്തകം യെശയ്യാവ് 34:16, സത്യഗ്രന്ഥം ദാനിയേൽ 10:21, പുസ്തകച്ചുരുൾ സങ്കീർത്തനം 40:7, ജീവിപ്പിക്കുന്ന വചനം സങ്കീർത്തനം 119:50, അതിവിശുദ്ധ വചനം സങ്കീർത്തനം 119:140, ഹൃദയത്തെ പേടിപ്പിക്കുന്ന വചനം സങ്കീർത്തനം 119:161, ഹൃദയത്തിൽ സംഗ്രഹിക്കേണ്ട വചനം ഇയോബ് 22:22, നിലനിൽക്കുന്ന വചനം യെശയ്യാവ് 48, വിറപ്പിക്കുന്ന വചനം യെശയ്യാവ് 66:2, നല്ലതായ വചനം യെശയ്യാവ് 39:8, മഴയും ഹിമവും എന്ന പോലെ യെശയ്യാവ് 55:10, തീ പോലെ യിരെമ്യാവ് 23:29, പാറയെ തകർക്കുന്ന ചുറ്റിക പോലെ യിരെമ്യാവ് 23:29, അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നവ സങ്കീർത്തനം 19:7, നേരുള്ള ആജ്ഞകൾ 19:8, ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നവ 19:8, നിർമ്മലമായ കൽപ്പന 19:8, കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നവ, എന്നേക്കും നിലനിൽക്കുന്നവ 19:8, പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്കവ ഇതൊക്കെ പ്രഭാനമസ്കാരത്തിൽ ചൊല്ലുന്ന സങ്കീർത്തനം 19:10, തേനിലും തേൻകട്ടയിലും മധുരമുള്ളവ സങ്കീർത്തനം 19:10, കാലിന് ദീപം 119:105 സങ്കീർത്തനം, പാതയ്ക്ക് പ്രകാശം സങ്കീർത്തനം 119:105, വിശക്കുന്നവർക്ക് ആഹാരം മത്തായി 4:4, വിശ്വാസം ഉത്പാദിപ്പിക്കുന്ന ശബ്ദം റോമർ 10:17, ജീവനും ചൈതന്യവുമുള്ള ഇരുവായുത്തലയുള്ള വാൾ എബ്രായർ 4:12, വീണ്ടും ഉപദേശിക്കപ്പെടേണ്ട ആദ്യ പാഠം എബ്രായർ 5:11, കിളിർത്തു വരുന്ന കെടാത്ത വിത്ത് പോലെ 1 പത്രോസ് 1:23, മായമില്ലാത്ത പാൽ 1 പത്രോസ് 2:1-2, പ്രതിബിംബിപ്പിക്കുന്ന കണ്ണാടി പോലെ യാക്കോബ് 1:23, തികവുള്ള ന്യായപ്രമാണം സങ്കീർത്തനം 19:7, വിശ്വാസ്യമായ സാക്ഷ്യം 19:7, പ്രാണനെ തണുപ്പിക്കുന്നത് 19:7, അറുപത്തഞ്ചെണ്ണം പറഞ്ഞെന്നേ ഉള്ളൂ നിങ്ങളൊക്കെ എങ്ങനെ. അപ്പോൾ ദൈവത്തിന്റെ വചനം അത്രയേറെ പ്രാധാന്യമുള്ളതായിട്ടാണ് തിരുവചനത്തിൽ സൂചിപ്പിക്കുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ ദൈവത്തിന്റെ തിരുവചനം അത് ഇതിനെ നശിപ്പിക്കാനായിട്ട് പലരും ശ്രമിച്ചു. 10 നിമിഷം കൂടി ഉള്ളത് കൊണ്ട് അതുകൂടെ പെട്ടെന്ന് പറഞ്ഞു പോകാം. ഇതിനെ നശിപ്പിക്കാനായിട്ട് പലരും ശ്രമിച്ചു. അതിനെ നശിപ്പിക്കലിന്റെ കഥ തുടങ്ങുന്നത് തിരുവചനത്തിൽ തന്നെയാണ് എന്നുള്ളത് അതൊരു അതിശയോക്തിയായിട്ട് നിൽക്കുകയാണ്. അത് മോശയാ തുടങ്ങിയത്. എവിടെ വെച്ചാ അങ്ങ് സീനായ് മലയിൽ വെച്ച് ദൈവം തന്റെ സ്വന്തം വിരലുകൊണ്ട് എഴുതി മോശയ്ക്ക് നൽകിയ തിരുകൽപ്പനകളുടെ ആദ്യ പാഠം മുതലാക്കാതെ തുടങ്ങും. പുറപ്പാട് 31:18 വായിച്ച് 31:18
അവൻ സീനായ പർവ്വതത്തിൽ വെച്ച് മോശയോട് അറിവ് ചെയ്ത് കഴിഞ്ഞ ശേഷം ദൈവത്തിന്റെ വിരൽ കൊണ്ട് എഴുതിയ കൽപ്പനകളായ സാക്ഷ്യപലക രണ്ടും അവന്റെ കപ്പൽ കൊടുത്തു.
അപ്പൊ ദൈവത്തിന്റെ വിരലുകൾ കൊണ്ട് തന്നെ എഴുതപ്പെട്ട സാക്ഷിപലക യഹോവയായ ദൈവം അത് എഴുതി നൽകി. ആ സാക്ഷിപലകയുമായിട്ട് സീനായ് പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വന്ന മോശ എന്തുകൊണ്ടു ഇസ്രായേൽ ജനതയുടെ വിഗ്രഹാരാധന കണ്ട് മനം നൊന്തു കോപാകുലനായി. ദൈവത്തിന്റെ കൈവേലയായ 10 കൽപ്പനകളടങ്ങിയ സാക്ഷിപലകൾ രണ്ടും പർവ്വതത്തിന്റെ അടിവാരത്തിൽ എറിഞ്ഞു പൊട്ടിച്ചു കളഞ്ഞപ്പോൾ മുതല് അത് ദൈവത്തിന്റെ വചനത്തെ നശിപ്പിക്കുവാനുള്ള പിശാചിന്റെ പ്രവർത്തനം. നമ്മള് മോശയല്ല കുറ്റം പറയേണ്ടത്, മോശയുടെ ഹൃദയത്തിൽ പിശാചി കയറി അത് ദൈവത്തിന്റെ 40 ദിവസം പ്രാർത്ഥിച്ച് പ്രാപിച്ചതാണെന്ന് ഓർക്കാതെ മോശ എടുത്ത് എറിഞ്ഞ് ഉടച്ചു കളഞ്ഞു എന്നുള്ളത് നമ്മൾ വായിക്കുന്നു. 32:19 വായിച്ചോട്ടെ.
അവൻ പാളയത്തിനെ സമീപിച്ചപ്പോൾ കാളക്കുട്ടിയെയും നൃത്തങ്ങളെയും കണ്ട് അപ്പോൾ മോശയുടെ കോപം ജ്വലിച്ച് അവൻ പലകകളെ കയ്യിൽ നിന്ന് എറിഞ്ഞ് പർവ്വതത്തിന്റെ അടിവാരത്തിൽ വെച്ച് പൊട്ടിച്ചു കളഞ്ഞു.
മതി. അപ്പൊ അവിടെ കാളക്കുട്ടിയെ കണ്ടു. ഞാനത് കഴിഞ്ഞ ദിവസം ഇവിടെ MMVS ക്ലാസ് നമ്മുടെ പള്ളിയിലെടുത്ത സമയത്തൊന്ന് പരാമർശിച്ചതാ. എന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടി, എന്തുകൊണ്ടാണ് യഹറോൻ കാളക്കുട്ടിയെ ഉണ്ടാക്കിയെന്നറിയാവോ? കാളക്കുട്ടി ഉണ്ടാകാനായിട്ടുള്ള കാരണം ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ 119 കീർത്തനത്തിൽ ഈ സെമിറ്റിക് ലാംഗ്വേജസിന്റെ എല്ലാം ആൽഫബറ്റ്സ് കിടപ്പുണ്ടെന്ന് പറഞ്ഞില്ലേ? 22 ആൽഫബറ്റ്സ്. അതിനകത്ത് യഹോവയെ സൂചിപ്പിക്കാൻ എലോഹീം എന്നുള്ള വാക്ക് സൂചിപ്പിക്കാൻ തക്കോണ് എഴുതുന്ന ആദ്യത്തെ അക്ഷരം ഓലെഫ് എന്നുള്ളതാണ്. അതിന്റെ ആദ്യത്തെ അക്ഷരം തന്നെ ഓലെഫ്. ഈ ഓലെഫിന്റെ എൽ എന്നുള്ള വാക്കാ എലോഹീം, അലോഹു, അള്ളാഹു, ഇതൊക്കെ ദൈവത്തെ സൂചിപ്പിക്കുന്ന പദങ്ങളാണല്ലോ. അതിന്റെ ഓലെഫും ലോമതുമാണ് സൂചിപ്പിക്കുന്നത്. ഓലെഫും ലോമതും ആദ്യത്തെ രണ്ടക്ഷരങ്ങൾ. അതിൽ നിങ്ങൾ ഈ പഴയ ഹീബ്രു ലാംഗ്വേജിന്റെ പിക്ടോഗ്രാഫ് എടുത്താൽ, അല്ല പാലിയോ ഹീബ്രു എടുത്താലും പറ്റത്തില്ല, അതിന്റെ ഏൻഷ്യൻ ഹീബ്രുവിന്റെ പിക്ടോഗ്രാഫ് എന്ന് പറഞ്ഞ് ഗൂഗിളിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാം. ആദ്യം ആ വാക്ക് ഒലഫ് എന്നുള്ള വാക്ക് സൂചിപ്പിച്ചിരുന്നത് കാളയുടെ തല കൊണ്ടാണ് സൂചിപ്പിച്ചിരുന്നത്. പിക്ടോഗ്രാഫാ, കാളയുടെ തലയായിരുന്നു അത്, കാളത്തലയാ. അതിനകത്ത് അതിന് അത് ഓക്സ്ഫോർഡ് എന്ന് പറയുമ്പം അത് സ്ട്രെങ്തിന്റെയും പവറിന്റെയും ഒക്കെ ഒരു അടയാളമായിട്ടാണ് സൂചിപ്പിച്ചിരുന്നത്. അതുപോലെ ലോമത എന്നുള്ള വാക്ക് സൂചിപ്പിക്കാൻ ഷെപ്പേർഡ് സ്റ്റാഫാ, ഇടയന്റെ വടിയായിട്ട്, അത് ടീച്ച് ബൈൻഡ് എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോ ദൈവം ശക്തിയും ബലവും ഉള്ളവനാണ്, അവൻ നമ്മളെ പഠിപ്പിക്കുന്നു, നമുക്ക് ആവശ്യമായിരിക്കുന്ന വചനം നൽകി നമ്മളെ വഴി നടത്തുന്നു എന്നുള്ള അർത്ഥത്തിൽ ആണ് ആ പിക്ടോഗ്രാഫ് കൊണ്ട് സൂചിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് ആ കാലഘട്ടത്തിൽ ദൈവത്തെ സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന ആ പിക്ടോഗ്രാഫ് കാളയുടെ തലയാ. അതുകൊണ്ടാണ് ഈ അഹറോൻ പിന്നെ ഇസ്രായേൽ മക്കൾക്ക് കാളക്കുട്ടിയെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് കാര്യം കേട്ടോ. അത് ഞാൻ സന്ദർഭവശാൽ സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ, കാളക്കുട്ടിയെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് കാര്യം. അങ്ങനെ കാളയെ ഞങ്ങൾക്ക് ദൈവത്തെ ഉണ്ടാക്കി തരിക, ഞങ്ങളുടെ മുമ്പിൽ നടക്കേണ്ടത് ദൈവത്തെ ഉണ്ടാക്കി തരാൻ പറഞ്ഞപ്പം വേറെ ഒന്നിനെ ഉണ്ടാക്കി കൊടുക്കാതെ കാളയെ ഉണ്ടാക്കി കൊടുക്കാനുള്ള സാഹചര്യം ഞാൻ പറഞ്ഞത് എലോഹീം എന്നുള്ള വാക്കിനെ സൂചിപ്പിക്കുന്ന ആദ്യത്തെ രണ്ട് അക്ഷരങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ ആദ്യത്തെ ആൽഫബറ്റിൽ നിന്ന് ഓലഫ് എന്നുള്ള ഏൻഷ്യൻ ഹീബ്രുവിന്റെ അടയാളമായിരിക്കുന്ന കാളയുടെ തല വെച്ചുണ്ടാക്കി കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ മോശ, നമ്മുടെ വിഷയം അതല്ല, നമ്മുടെ വിഷയം മോശ തന്നെ വചനത്തെ നശിപ്പിക്കാനായിട്ട് ശ്രമിച്ചു, അല്ലെങ്കിൽ നശിപ്പിച്ചു എന്നുള്ളതാണ്. എന്നാല് യഹോവ പിന്നീട് മോശയോട് കൽപ്പിച്ചു, ദൈവം തന്റെ വചനത്തെ വിട്ടുകളഞ്ഞില്ല, അത് വീണ്ടും എഴുതി നൽകി. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചിരുന്ന പുറപ്പാട് 34:1 വായിച്ചു. 34:1
യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചിരുന്നാൽ മുമ്പിലത്തെ പോലെ രണ്ട് കൽപ്പലക ചുറ്റിക്കൊള്ളുക. എന്നാൽ നീ പൊട്ടിച്ചു കളഞ്ഞ മുമ്പിലത്തെ പലകയിൽ ഉണ്ടായിരുന്ന വചനങ്ങളെ ഞാൻ ആ പലകയിൽ എഴുതും.
ദൈവത്തിന്റെ 32:16 ഒന്ന് വായിച്ചേ. ആ പലകയിൽ എഴുതുമെന്ന് പറഞ്ഞു. 32:16 നമ്മള് 18 വായിച്ചു.
പലക ദൈവത്തിന്റെ പണിയും പലകയിൽ പറഞ്ഞ എഴുത്തും എഴുത്ത് ദൈവത്തിന്റെ എഴുത്തുമായിരുന്നു.
അതുകൊണ്ട് അത് ആർക്കും നശിപ്പിക്കാൻ സാധ്യമല്ല. നീ ഞാൻ ആ പലകയിൽ എഴുതും എന്ന് പറഞ്ഞ് വീണ്ടും ദൈവം എഴുതി കൊടുക്കും. അത് നമ്മളവിടെ കാണുന്നു. യിരെമ്യാവ് 36:22 ഒന്ന് വായിച്ചേ. യിരെമ്യാവ് 36:22 അതിന്റെ ആഞ്ഞടിക്കുമ്പോഴത്തേന് അതിന്റെ പശ്ചാത്തലം, യഹൂദ രാജാവായിരുന്ന യഹോയാക്കീം യിരെമ്യാ പ്രവാചകൻ ചുരുളുകളിൽ എഴുതിയ വേദപുസ്തകത്താളുകളിലെ കുത്തിക്കീറി തീയിലിട്ട് കളഞ്ഞതായിട്ട് പ്രവാചകൻ തന്നെ പറയുന്നുണ്ട്. യിരെമ്യാവ് 36:22 ഒന്ന് വായിക്കണമെന്നില്ല. എന്നാൽ
രാജാവ് ഹേമാനുഗ്രഹത്തിലിരിക്കുകയായിരുന്നു. അതിന്റെ മുമ്പാകെ നെരിപ്പോട്ടിൽ തീ കത്തിക്കൊണ്ടിരുന്നു. യഹൂദി 3/4 ഭാഗം വായിച്ച ശേഷം രാജാവ് എഴുത്തുകാരന്റെ ഒരു കത്തി കൊണ്ട് അത് കണ്ടിച്ച് ചെറു മുഴുവനും നെരിപ്പോട്ടിന്റെ തീയിൽ വെന്തുപോകും വരെ നെരിപ്പോട്ടിൽ ഇട്ടുകൊണ്ടിരുന്നു.
അപ്പൊ അതിനെ നശിപ്പിച്ചു കളഞ്ഞു. അതാണ് അതിന് പ്രധാന കാര്യം. 32 വായിച്ചാൽ മതി. എന്നാൽ യിരെമ്യ പ്രവാചകൻ തന്നെ ദൈവം കൽപ്പിച്ചതിന്റെ പ്രകാരം അത് വീണ്ടും എഴുതുന്നതായിട്ട് കാണുന്നു.
36:22
അതെ 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 36:32
അങ്ങനെ യിരെമ്യാവ് മറ്റൊരു ചൂരിലെടുത്ത് നേര്യാവിന്റെ മകൻ ബാരൂക്ക് എന്ന എഴുത്തുകാരന്റെ കയ്യിൽ കൊടുത്തു. അവൻ യഹൂദ രാജാവായ യഹോയാക്കീമും തീയിലിട്ട് കിട്ടുവാഞ്ഞ പുസ്തകത്തിലെ വചനങ്ങളൊക്കെയും യിരെമ്യാവിന്റെ വാമൊഴി പ്രകാരം അതിൽ എഴുതി.
അതുപോലെയുള്ള ബാരൂക്ക് എന്ന് പറയുന്ന സ്ക്രൈബ് എഴുത്തുകാരനെ പകർത്തിയ അതൊരു കാറ്റഗറിയാണ് കേട്ടോ. യഹൂദ പരീശന്മാർ, ശാസ്ത്രിമാർ, പരീശന്മാർ എന്ന് പറയത്തില്ലേ, അതിനകത്ത് ശാസ്ത്രീയ ശാസ്ത്രി എന്ന് പറയുന്ന സ്ക്രൈബ് എന്ന് പറയുന്ന, ഞാൻ മുമ്പ് പറഞ്ഞ ഷിമിയോൻ വെല്ലുപ്പിച്ച ഷിമിയോൻ ശാസ്ത്രീയായിരുന്നു എഴുത്തുകാര. അപ്പൊ അങ്ങനെ ബാരൂക്കിനെ കൊണ്ട് എഴുതിപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. അതായത് ദൈവവചനം നശിപ്പിച്ചു കളഞ്ഞാൽ അത് വീണ്ടും വീണ്ടും പുനർ ആയിട്ട് വീണ്ടും വീണ്ടും വരുന്നു എന്നുള്ളത് ഞാൻ സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ ധാരാളം പേര് ഇന്നസെന്റ് 3 രാജാവ് ബൈബിൾ മുഴുവൻ വാങ്ങിക്കൂട്ടി ചുട്ടുകരിക്കാനായിട്ട് കൽപ്പന പുറപ്പെടുവിച്ചതായിട്ട് വായിക്കുന്നു. ഡയോക്ലേഷ്യൻ ചക്രവർത്തി ഒരു ധാരാളം ആൾക്കാർ ധാരാളം പേര് ഇതിനെ നശിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് പരിചയമുള്ളതാണല്ലോ, 100 വർഷത്തിനുള്ളിൽ ഭൂമിയിലെ സകല ബൈബിളും ഇല്ലാതാകും. ഒരൊറ്റ ബൈബിൾ പോലും ശേഷിക്കുകയില്ല എന്ന് പറഞ്ഞ വോൾട്ടയറിനെ പറ്റി കേട്ടിട്ടുണ്ടല്ലോ അല്ലെ. വോൾട്ടയർ മരിച്ചു. അത് കഴിഞ്ഞ് 100 വർഷം കഴിഞ്ഞപ്പോഴ് വലിയ രസകരമായൊരു സംഭവം ഉണ്ടായി. അദ്ദേഹം യുക്തിവാദി പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്ന സ്വന്തം വീട്ടിലെ പ്രസ് ബൈബിൾ പ്രസിദ്ധീകരണശാലയായിട്ട് മാറി. ഇപ്പോഴും ജർമ്മനിയിലെ ജനീവ ബൈബിൾ സൊസൈറ്റിയുടെ പ്രസിദ്ധീകരണശാലയായിട്ട് ഈ പ്രസ് നിൽക്കുന്നു എന്നുള്ളത് അത്ഭുതം നൽകുന്നതായ കാര്യമാണ്, അത്ഭുതം ഉണ്ടാക്കിയേക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എന്നാൽ മരിക്കുന്നതിന് മുമ്പേ അദ്ദേഹം വോൾട്ടയർ എത്തിയിസ്റ്റ് എന്നുള്ള ചിന്താഗതിയൊക്കെ മാറ്റിയിട്ട് ദൈവത്തിൽ വിശ്വസിച്ചു എന്നാണ് എന്റെ പരിമിതമായ അറിവനുസരിച്ച്. അതിനുശേഷമാണ് അദ്ദേഹം ബൈബിളിൽ സ്ഫോടനാത്മകമായ ഒരു അത്ഭുത ഗ്രന്ഥമാണെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം മരിച്ചത് എന്നുള്ളത് വായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സാധു സുന്ദർ സിംഗിനെ പറ്റി വായിക്കുന്നുണ്ട്. 1903 ഡിസംബറിലെ ഒരു രാത്രി പട്യാലയിലെ സുന്ദർ സിംഗ് എന്ന സിഖുകാരനായ വിപ്ലവകാരി ഒരു വിദേശ ക്രിസ്ത്യൻ മിഷണറിയുടെ കയ്യിൽ നിന്നും വേദപുസ്തകം പിടിച്ചു വാങ്ങി നഗരമധ്യത്തിലെ പൊതുനിരത്തിൽ വെച്ച് അനേകം ജനങ്ങളെ സാക്ഷിയാക്കി ചുട്ടുകരിച്ചു. തീ കാഞ്ഞ് തണുപ്പ് മാറ്റി. 3 ഒരു അത്ഭുതം നടന്നു. ഞാൻ സത്യം കണ്ടെത്തിയിരിക്കുന്നു, ഞാൻ ക്രിസ്ത്യാനിയായിരിക്കുന്നു എന്ന് വിളിച്ചു പറയുന്ന സുന്ദർ സിംഗിനെയാണ് ലോകം കണ്ടത്. അപ്പോൾ ബൈബിൾ കത്തിച്ച് രാത്രിയിൽ അദ്ദേഹത്തിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. രാവിന്റെ ഏകാന്തതയിൽ ക്രൂശിതനായ ക്രിസ്തുവിന്റെ മുഖം സുന്ദർ സിംഗ് കണ്ടു. അങ്ങ് ജീവിക്കുന്നുവെങ്കിൽ എനിക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന വിപ്ലവകാരിയുടെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടായി. പിന്നീട് സുന്ദർ സിംഗ് സാധു സുന്ദർ സിംഗ് എന്നുള്ള സുവിശേഷകനായിട്ട് പ്രസിദ്ധനായിട്ട് തീർന്നു എന്നുള്ളത് നമുക്ക് അറിവുള്ളതായ കാര്യം. അങ്ങനെ ധാരാളം പേര് ദൈവത്തിന്റെ തിരുവചനത്തെ നശിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. ഇന്നിവിടെ സമയം നമ്മുടെ അത് അവസാനിക്കുകയായതുകൊണ്ട് അതെല്ലാം ഞാൻ മറ്റു കാര്യങ്ങൾ ഉള്ളത് അടുത്ത ക്ലാസ്സിലേക്ക് വയ്ക്കുന്നു. അതുകൊണ്ട് ദൈവ വചനത്തെ നശിപ്പിക്കുവാനായിട്ട് ശ്രമിച്ചവരെല്ലാവരും അതിന് മാറ്റം, നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാൻ തക്കവണ്ണം ഈ ദൈവത്തിന്റെ തിരുവെഴുത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. ഒരു കുറച്ച് കാര്യങ്ങൾ കൂടി നശിപ്പിക്കാൻ ശ്രമിച്ച നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ അതിന്റെ തുടക്കത്തിൽ ഒന്ന് പറഞ്ഞതിന് ശേഷം അതിന്റെ കാനനൈസേഷൻ, പഴയ നിയമം പുതിയ നിയമം അത് എന്നൊക്കെ എഴുതപ്പെട്ടു, എങ്ങനെയാണ് അതിന്റെ നമ്മുടെ ഇപ്പോൾ മലയാളത്തിൽ വിവർത്തനം ചെയ്ത് കിട്ടിയേക്കുന്ന കാര്യങ്ങൾ എങ്ങനെ വിശുദ്ധ സഭ വേദപുസ്തകത്തെ നോക്കിക്കാണുന്നു, എഴുതപ്പെട്ടത് മാത്രം മതിയോ, ഈ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞ എഴുതപ്പെട്ട തിരുവചനത്തെ പറ്റി, എന്നാൽ അത് മാത്രം മതിയോ, ദൈവവചനം എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ കാര്യങ്ങളെല്ലാം നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇനി ക്ലാസ്സിനെ സംബന്ധിച്ച് എല്ലാവരോടുമുള്ള സ്നേഹം പ്രത്യേകിച്ച് അറിയിച്ചു. രൂപയ്ക്ക് എന്തെങ്കിലും പൊതുവായിട്ട് പറയാനുണ്ടെങ്കിൽ, ആൾക്കാരോട് ഓർപ്പിക്കാനായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആകാം.
പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ചാൽ, അടുത്ത ബുധനും വ്യാഴവും നമുക്ക് സ്റ്റഡി ഉണ്ടായിട്ട് ബൈബിൾ ക്ലാസ് ഉണ്ടായിരിക്കും. കഴിവതും ആളുകളെ കൂടുതൽ ലൈവായിട്ട് ഇത് കേൾക്കാനായിട്ട് എല്ലാവരും എൻകറേജ് ചെയ്യണം. ഇന്നിപ്പോൾ നമുക്ക് 122 ആളുകൾ ഈ ക്ലാസ്സിൽ പങ്കെടുത്തു. പങ്കെടുത്ത എല്ലാവരോടും, മനോജിനോടും, ബൈബിൾ വാക്യങ്ങൾ വായിച്ച് നമ്മളെ സഹായിച്ച മറിയാമ്മ തോമസ് ആൻറ്റിയോടുള്ള നന്ദിയും പ്രത്യേകം അറിയിക്കുന്നു. കൂടാതെ നമ്മുടെ ഈ വർഷത്തെ ഫെയ്ത്ത് സ്റ്റഡിക്ക് നമ്മൾ എടുത്തിരിക്കുന്ന വിഷയം തിരുവെഴുത്തും സഭയും എന്നതാണല്ലോ. അതിൽ വേദപുസ്തകത്തെ കുറിച്ച് നല്ലൊരു ഇൻട്രഡക്ടറി ക്ലാസ്സാണ് ബിസിജോറിസ് നമുക്ക് എടുത്തു തന്നത്. അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും സമാജത്തിന്റെ പേരിൽ പ്രത്യേകം അറിയിക്കുന്നു. അടുത്ത ആഴ്ച ഹൂസ്റ്റൺ റീജിയനിൽ നിന്നുള്ള ആരെങ്കിലും ആയിരിക്കും നമ്മളൊക്കെ ബൈബിൾ വേഴ്സ് വായിച്ച് സഹായിക്കുന്നത്. അപ്പൊ താല്പര്യമുള്ളവർ റീജിയണൽ സെക്രട്ടറിയെ കോണ്ടാക്ട് ചെയ്ത് പേര് കൊടുക്കണം എന്ന് പ്രത്യേകമായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു. ഇത്രയുള്ള അച്ഛ, നമുക്ക് പ്രാർത്ഥിക്കാം.
നിങ്ങളെ ഏതെങ്കിലും ഏരിയയില് വനിതാ സമാജത്തിന്റെ യൂണിറ്റ് പ്രവർത്തിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കണം. നമുക്ക് എല്ലാ ദൈവാലയത്തിലും യൂണിറ്റ് കൃത്യമായിട്ട് പ്രവർത്തിക്കണം. അതിനെ സിസ്റ്റമാറ്റിക്കായിട്ട് മാസത്തിൽ ഒന്നെങ്കിലും ഒരു മീറ്റിംഗ് നിർബന്ധമായിട്ടും എല്ലാ പള്ളികളിലും കൂടണം, അതിനുള്ള ക്രമീകരണം ചെയ്യണം. എവിടെയെങ്കിലും സമാജം വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്ന് തോന്നുന്നുവെങ്കിൽ റീജിയണൽ സെക്രട്ടറിമാരെ അത് അറിയിക്കണം. റീജിയണൽ സെക്രട്ടറിമാര് തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കണം. ഇതെല്ലാം വളരെ സ്നേഹബുദ്ധിയോടുകൂടിയാണ് ഞാൻ ഈ പറയുന്നത്. അതൊരു വലിയ നമ്മുടെ ഒരു ടാർഗറ്റായിട്ട് എടുക്കുകയും അവരെ നമുക്ക് ഇല്ലാത്ത ദൈവാലയങ്ങളിലൊക്കെ എല്ലാ ബഹുമാനപ്പെട്ട അച്ഛന്മാരൊക്കെ നമ്മളോട് സഹകരിക്കും. നമുക്ക് സംസാരിച്ച മുബീസിന്റെ യൂണിറ്റ് എല്ലാ ദൈവാലയങ്ങളിലും ഈ വർഷം നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാകണം. അവർ നമ്മുടെ മുൻപിലെ നമ്മുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. നിങ്ങളെല്ലാവരും സഹകരിക്കണം. വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കുറവുകളൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടെങ്കിൽ അറിയിക്കുകയാണെങ്കിൽ നമുക്കത് മാറ്റി മുൻപോട്ട് പോകാനായിട്ട് സാധിക്കും. വിമർശനങ്ങൾ സർവാത്മനാ സ്വീകരിക്കുന്നു, പക്ഷെ അത് നേരിട്ട് പറയണം, അവിടെ ഇവിടെ മാത്രം പറയാതെ. എന്തെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നേരിട്ട് നമ്മുടെ ഒരു പ്രസ്ഥാനമാണല്ലോ, നമുക്കത് വളർത്തിക്കൊണ്ടുവരണം, നല്ല രീതിയിൽ പോകണം. അതിനുവേണ്ടി എല്ലാവരും സഹകരിക്കണമേ എന്ന് ഓർപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ശുദ്ധമുള്ള ബാബ, ശുദ്ധമുള്ള നിന്റെ തിരുനാമത്താൽ ഞങ്ങളെ നീ കാത്തുകൊള്ളണം. നേരെ രക്ഷിതാവായ പുത്ര ജയമുള്ള ശ്രീമായ ഞങ്ങളെ മറച്ചുകൊള്ളണം. ശുദ്ധമുള്ള റൂഹ, ശുദ്ധമുള്ള നിന്റെ കുടിയിരിപ്പിന്റെ ഭവനങ്ങളായി ഞങ്ങളെ ചമച്ചുകൊള്ളണമേ. ദൈവമായ കർത്താവെ, നേരമൊക്കെ കാലമൊക്കെ എല്ലാ സമയത്ത് വന്നേക്കും നിന്റെ ദൈവത്തിന്റെ റേഞ്ചിൽ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ആമേൻ. പിതാവാം ദൈവമേ, അവിടുത്തെ സ്നേഹവും ഏകജാതനായ പുത്രൻ തമ്പുരാന്റെ കൃപയും പരിശുദ്ധ റൂഹയുടെ സംസർഗവാസം കൂട്ടായ്മ ഞങ്ങളെല്ലാവരുടെ നേരും ദൈവമായ കർത്താവെ, എം എം വി എസ് പ്രസ്ഥാനത്തോടും പ്രവർത്തകരോടും ഇന്ന് ഈ മീറ്റിംഗിനെ സംബന്ധിച്ച് എല്ലാ പ്രിയപ്പെട്ടവരോടും ഞങ്ങളെല്ലാവരുടെയും ഭവനങ്ങളോടും നല്ല ആഗ്രഹങ്ങളോടും പ്രവർത്തനങ്ങളോടും ഞങ്ങളുടെ വാങ്ങിപ്പോരുടെ ആത്മാക്കളോടും സദാ വർദ്ധിച്ചിരിക്കുമാറാകണമേ. ആമേൻ. താങ്ക് യു വൺ ആൻഡ് ഓൾ. ഗുഡ് നൈറ്റ്.